ഈ നാളുകളിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം, മത്തായി 24:14, രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലായിട്ടും അറിയിക്കപ്പെടും. അതോടെ അവസാനമാണ് ദൈവത്തിന്റെ വചനം പറയുന്നല്ലേ. രാജത്വത്തിന്റെ സുവിശേഷം അറിവില്ലാത്തവർ മനസ്സിലാക്കി കൊള്ളുക, നിങ്ങൾ യേശുവിനെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ യേശു പ്രസംഗിച്ച സുവിശേഷമാണ് രാജത്വത്തിന്റെ സുവിശേഷം. യേശു 3 വർഷക്കാലം പ്രസംഗിക്കുകയും ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും പ്രസംഗിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്ത സുവിശേഷമാണ്. ഹല്ലേലൂയ. പക്ഷെ അത് ഇന്ന് മറഞ്ഞുപോയി, അത് പിശാചിന്റെ മിടുക്കാണ്. എന്നാൽ അത് വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 10:24 രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികളുടെ സാക്ഷ്യമായി ലോകത്തിലെല്ലായിടത്തും അറിയിക്കപ്പെടും. അതോടെ അവസാനം ദൈവം ചെയ്യാനുള്ളതൊക്കെ ചെയ്യും, നമ്മൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധത്തിൽ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ശുശ്രൂഷ, ഇതൊരു യാത്രയാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മതമല്ല കൊണ്ടുപോകുന്നത്, ഒരു മാർഗമാണ്, വഴിയാണ് കൊണ്ടുപോകുന്നത്. എങ്ങോട്ടേക്കുള്ള വഴി? സൃഷ്ടാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ജനത്തിന്, സൃഷ്ടാവിൽ നിന്ന് അന്യപ്പെട്ട് കാണാതെ പോയ, മരണപ്പെട്ടു പോയ ജനത്തിന് തിരിച്ച് ആ സൃഷ്ടാവിങ്കിലേക്ക് വീണ്ടും ജനനത്തിലൂടെ തന്നെ അനുഗമിക്കുന്നതിലൂടെ തിരിച്ചെത്തുവാനുള്ള ഒരു മാർഗമാണ് ക്രിസ്തു കൊണ്ടുവന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നമ്മൾ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ, സുവിശേഷം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ, ആരും ചോദിക്കുക എന്താ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ, പിതാവായ ദൈവത്തിന്റെ അതോറിറ്റിയുടെ കീഴിലേക്ക് നമ്മളെ എത്തിക്കുന്ന, പിതാവായ ദൈവത്തിന്റെ ഡൊമീനിയന്റെ കീഴിലേക്ക് നമ്മളെ എത്തിക്കുന്ന ശുശ്രൂഷയാണത്. ആ സംരക്ഷണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോ തുടർന്ന് പിതാവായ ദൈവം ഭൂമിയുടെ ഭരണം തന്നെ അനുസരിക്കുന്ന തന്റെ സാദൃശ്യ സ്വരൂപമുള്ള ജനത്തിന്റെ കയ്യിൽ കൊടുത്ത് അവർ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയെ, ഭൂമിയെ വാഴും. എപ്പോ? അവർ അവരുടെ ശത്രുവായ പിശാചിനെ തോൽപ്പിച്ച് ഈ ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിലേക്ക് അവർ എത്തിച്ചേരുമ്പോൾ. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ദൈവരാജ്യ സുവിശേഷം എന്ന് പറയുന്നത് എർത്ത് മാനേജ്മെന്റ് ചേഞ്ച് ആണ്. ഇന്ന് എർത്ത് ഭൂമിയുടെ മുകളിലുള്ള മാനേജ്മെന്റ് അലങ്കരിക്കുന്നത് അതാണ് അദൃശ്യമായ ലോകം. ആ ലോകം വാഴുന്നത് പിശാചാണ്. എന്നാൽ പിശാചിനെ മാറ്റി മനുഷ്യരായ നമ്മളുടെ കയ്യിൽ, അതായത് ദൈവപുത്രന്മാരായി വെളിപ്പെടുന്ന നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ, അതായത് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും ഉള്ളവരായി ശുദ്ധീകരണത്തിലൂടെ വെളിപ്പെടുന്ന നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ ദൈവം ഈ ഭൂമിയുടെ ഭരണം ഏൽപ്പിക്കും. അപ്പൊ നമ്മൾ ദൈവപുത്രന്മാരായി ദൈവത്തോടു കൂടെ പുതിയ ജെറുസലേമിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ നമ്മൾ വാഴും. ഈ ഒരു സന്ദേശമാണ് ദൈവരാജ്യ സുവിശേഷ സന്ദേശം. അപ്പൊ ഇതിലേക്കുള്ള ഒരു യാത്രയാണ് ആദ്യം പരിശുദ്ധാത്മാവിലൂടെ. ഇതാ ക്രിസ്തു അത് ഇനോഗ്രേറ്റ് ചെയ്തു. തുടർന്ന് പരിശുദ്ധാത്മാവിലൂടെ, തുടർന്ന് കർത്താവ് യേശു 1000 വർഷം ഭൂമിയെ വാഴും, തുടർന്ന് പിതാവായി ദൈവം ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ ഇറങ്ങി വരും. അങ്ങനെ പൂർണമായും ഇതാ ഈ ഭൂമിയെ ശുദ്ധീകരിക്കും. അതിനു മുമ്പ് നമ്മളെ ശുദ്ധീകരിക്കും. തുടർന്ന് ഇതാ യാതൊരു അഴുക്കുമില്ലാത്ത ആ പുതിയ ഭൂമിയിലേക്ക് ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതിലേക്ക് നമ്മളെ കൊണ്ടുപോരുവാൻ തടസ്സമായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് പിശാചിന്റെ കിംഗ്ഡം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പൊ സാത്താന്റെ ഭരണത്തെ ഇവിടെ നിന്ന് എടുത്ത് കളയണം. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ശുദ്ധീകരണത്തിലൂടെ, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലൂടെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം നമ്മളിൽ വരുമ്പോഴാണ് സാത്താൻ പരാജയപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മീക സത്യമൊന്നും ഇന്ന് ജനത്തിന് നല്ലൊരു പങ്ക് ക്രിസ്ത്യാനിക്കും അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ അറിയിച്ച് അവരെ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൽ സൂക്ഷിച്ച് ആ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നാക്കുന്ന പദ്ധതിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ തന്ത്രശാലിയായ പിശാച് ഇന്ന് ജനത്തെ, നല്ലൊരു പങ്കിനെയും ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച യേശുവിന്റെ ഭാഷണത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അപ്പോ ഇന്ന് ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ടൈറ്റിൽ യേശുവിന്റെ ഭാഷണം അറിയുന്നവരും യേശുവിന്റെ ഭാഷണം അറിയാത്തവരും എന്ന ടൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോ പിശാച് പല തന്ത്രങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. തുടക്കത്തിലേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, യേശുക്രിസ്തുവിനെ ഞാൻ ബഹുമാനിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനേക പാട്ടുകൾ എന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അത് പാട്ടുപുസ്തകവും സീരിയൊക്കെ ആയിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവിനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. ഹല്ലേലൂയ, യേശുവിന്റെ കർത്താവാണ്. യേശു എനിക്ക് ദൈവപുത്രനാണ്. യേശു എനിക്ക് മെശിഹായാണ്. യേശു എനിക്ക് ദൈവമാണ്. പക്ഷേ യേശു പറഞ്ഞ പിതാവായ ദൈവമല്ല, ആ ദൈവത്തിന്റെ മകനാണ്, ദൈവപുത്രനാണ്. എല്ലാ ദൈവപുത്രന്മാരെയും ബൈബിൾ വിളിക്കുന്നത് തിയോസ് എന്നാണ്, ദൈവങ്ങളെന്നാണ്. യോഹന്നാൻ 10:35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വിഷയം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷയങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സത്യം മനസ്സിലായി അവർക്ക് സ്വതന്ത്രമായി അവർക്ക് ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ട് ക്രിസ്തുവുമായി പിതാവുമായി ഒന്നായി മാറും. അപ്പോ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി നാം അതനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു കൂട്ടർ നശിക്കുവാൻ വേണ്ടിയാണ്, അവർ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നശിച്ചു പോകാതിരിക്കാനാണ് സ്വർഗത്തിലെ ദൈവം ഈ സന്ദേശം നമ്മൾ ഓരോരുത്തരോടും അറിയിക്കുന്നത്. ഹല്ലേലൂയ, എന്റെ ഡ്യൂട്ടി അറിയിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഓരോരുത്തർ ഈ വചനം ഏറ്റെടുത്ത് ക്രിസ്തയേശു സ്വർഗീയ പിതാവുമായി ഒന്നായി തീരുക. അങ്ങനെ ആ സ്വർഗീയ പിതാവിനെ തങ്ങളുടെ ജീവിതത്തിലൂടെ ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന ദൈവപുത്രന്മാരായി ക്രിസ്തുവിന് അനുരൂപരായി മാറുക എന്നുള്ളതാണ്. ഞാനൊരു സംഘടനയിലോ ഒരു ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഒന്നുമില്ല, പക്ഷെ ഇല്ലാത്തവനല്ല, ഞാൻ സ്വർഗീയ കുടുംബത്തിൽ ഉള്ള വ്യക്തിയാണ്. എന്റെ കൂട്ടായ്മ, വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അവിടെ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളെ അറിയിക്കുന്നു. പദ്യത്തിന്റെ കാഴ്ചപ്പാട് മുഴുവൻ ഉയരത്തിൽ നിന്നാണ്, ഉയരത്തിലെ കൂട്ടായ്മ. എന്നാൽ ഇതൊന്നും പറഞ്ഞാൽ ഇന്ന് നല്ലൊരു വലിയ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ അവരെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് പിശാച് യേശുവിന്റെ ഭാഷണത്തെ തടയാൻ കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചത് വലിയൊരു തന്ത്രം യേശുവിനെ തന്നെയാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ആ യേശുവിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? വളരെ തന്ത്രപൂർവമായിട്ട് ബൈബിളിൽ പറയാത്തൊരു സന്ദേശം യേശുവിന്റെ നാമത്തിൽ അങ്ങ് എടുത്തിട്ടു. എന്താണത്? യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ ബൈബിളിൽ ഇങ്ങനൊരു കൺസെപ്റ്റേ യേശു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുത്തപ്പോ വിഗ്രഹാരാധികളായ ജനത്തിന് പുതിയൊരു ദൈവത്തെ കിട്ടി, ശക്തനായ ഒരു ദൈവത്തെ, ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു ദൈവത്തെ കിട്ടിയപ്പോൾ അവർ ആ ഒരു തലത്തിൽ അങ്ങ് പോയി. യഥാർത്ഥത്തിൽ യേശുവിന്റെ ഭാഷണം ഇതിലൂടെ അങ്ങ് വിഴുങ്ങിപ്പോയി. യേശു പ്രസംഗിച്ചത് ഇതിലൂടെ അങ്ങ് വിഴുങ്ങിപ്പോയി. അപ്പോ യഥാർത്ഥത്തില് ഈ ഒരു സംഭവം പല ദൈവത്തിന്റെ ദാസന്മാര് കേൾക്കുന്നുണ്ട്. അതായത് പിതാവായ ദൈവത്തെ എലിമിനേറ്റ് ചെയ്യുക, പിതാവായ ദൈവത്തെ എടുത്ത് കളയുക, എന്നിട്ട് ആ സ്ഥാനത്തേക്ക് യേശുവിനെ കൊണ്ടുവരിക. ഒരിക്കലും ഈ ബൈബിളിലെ യേശു അങ്ങനത്തെ ഒരു യേശുവേ അല്ല, അങ്ങനത്തെ ഒരു യേശുവേ അല്ല. പകരം പിതാവിന് വെളിപ്പെടുത്തുന്ന യേശുവാണ്. അപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞത് ആ പിതാവിന്റെ അധികാര സീമയിലേക്ക് എത്തിച്ചേരുന്നതാണ് ദൈവരാജ്യം. അതിനെ എടുത്ത് കളയുക. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ഞാന് ഒന്ന് രണ്ട് IPC-യിലെ ദൈവദാസന്മാരാണ് എന്നെ വിളിച്ചത്. ആ ഒരു സംഭവം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട്, ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളുടെ ചർച്ചിൽ ഒരാള് ഒരു ഒരു ദൈവദാസൻ പാസ്റ്ററായി, അതിൽ ആ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു, പിതാവായ ദൈവം ചുരുങ്ങി 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 ഇല്ലാതെയായിരിക്കുന്നു. യേശു വലുതായി 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 വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം വളരെ കാര്യത്തോടെ ഇത് പറയുന്നത്. എന്തൊരു ദോഷത്തരമാണ് ജനത്തെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളു. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയൊന്നും ഇല്ല ഈ പുസ്തകത്തില്. യേശു ക്രിസ്തു വന്ന് വെളിപ്പെടുത്തിയത് മുഴുവൻ പിതാവിനെയാണ്. യോഹന്നാൻ 1:18 പറയുന്നു, പിതാവിനെ, അതായത് ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, പക്ഷെ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അപ്പൊ ബൈബിളിലെ ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുക. എന്നാൽ ഇന്ന് പ്രസംഗിച്ചു കേൾക്കുന്ന ക്രിസ്തു ആ പിതാവിനെ മറയ്ക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഇതിവിടെ പറയുമ്പോൾ അങ്ങനെ ഒരു കൂട്ടർക്ക് ഇത് മനസ്സിലാകുന്നില്ല. പിന്നെ പിശാചിന്റെ ആളുകളും ഉണ്ട്, ഇവരിതിനെതിരെ കയറി വരും. ഹലോ, എന്റെ ലക്ഷ്യവും എന്റെ എന്നെ ദൈവം ആക്കി വെച്ചതും ഇവരോടൊന്നും സംസാരിക്കാനല്ല, പകരം ഈ ജനത്തെ സത്യം മനസ്സിലാക്കി സത്യം അവരെ സ്വതന്ത്രമാക്കിയിട്ട് അവർ ക്രിസ്തു യേശുവിൽ ഈ യേശു പറയുന്ന ഏക സത്യദൈവമായി പിതാവിനോട് അടുക്കണം. ഇതാണ് എന്നെ വെച്ചിട്ടുള്ളൂ. ഹലലുയ്യ. അതുകൊണ്ട് എനിക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമൊന്നുമില്ല. സത്യം അറിയുക, താല്പര്യമുള്ളവർ അത് ഏറ്റെടുക്കുക, നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെയൊന്ന് നോക്കുക, എന്നെയല്ല വിശ്വസിക്കേണ്ട, പക്ഷെ ബൈബിളിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇതാ കഴിഞ്ഞു വേറൊരു ദേവദാസൻ, ഇദ്ദേഹം ഒരു ഐ പി എസിലെ ദേവദാസന, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരവും കൂടി തരുവാനായിട്ട് ആഗ്രഹിക്കുക. ഹലല് കേരളത്തിൽ അദ്ദേഹം ജനനായിട്ടുള്ള ധാരാളം ദേവദാസന്മാർ പെന്തക്കോസ്തു സഭയിലുണ്ട്. അവർക്ക് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തേശുവിൽ പിതാവിനോട് ചേർന്നതാണ്. പക്ഷേ കൂട്ടത്തിലുള്ളവർ സമ്മതിക്കത്തില്ല. അതാണ് വിഷയം. കൂട്ടത്തിലുള്ളവർ മെജോറിറ്റിയാണ്. ഇങ്ങനെയുള്ള ദേവദാസന്മാർ ചുരുക്കം, കഥാന്റെ വചനം പറയുന്നു ഈ വഴി കണ്ടെത്തുന്ന ചുരുക്കം. അപ്പൊ അങ്ങനെ ഒരു ദേവദാസന്റെ മുഴുവൻ കേൾപ്പിക്കുന്നില്ല, ചെറിയൊരു ഭാഗം നിങ്ങൾ കേൾപ്പിക്കുക. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ പെന്തക്കോസ് സഭകളും ദേവദാസൻ ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന്, രണ്ട്, പ്രാക്ടിക്കൽ തലത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് വരാൻ നമ്മൾ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതുമായിട്ട് കൂടി ബന്ധപ്പെട്ട് അപ്പൊ ആ ദേവദാസനോട് പേഴ്സണലായിട്ടാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എങ്കിൽ ഇത് ജനറലി എല്ലാവരും ജനിനായിട്ടുള്ള ദേവദാസനാണ്, ഒരു ഒരു സ്വതന്ത്രമായിട്ട് ബൈബിൾ പ്രകാരം ചിന്തിക്കുന്ന ഒരു ദേവദാസൻ. അപ്പോ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ ധാരാളം ദേവദാസന്മാരുണ്ടാവും, അവർക്കും കൂടി ഇത് പ്രയോജനം ആകട്ടെ, വിശ്വാസികളുണ്ട്, അവർക്ക് പ്രയോജനം ആകട്ടെ എന്നുള്ള ചിന്തയിലാണ് ഇത് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന്?
ഞാൻ ഉദ്ദേശിച്ചത് ഇതേ ഉള്ളൂ. അതായത് എന്താണ് നിലവിലുള്ള ബന്ധകോസ് ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പഠിപ്പിക്കൽ? എന്താണ് യേശുവിന്റെ ദൈവത്തെ സംബന്ധിച്ച് ഏത് കൃത്യമായിട്ട് എന്താണ് ഒരു വ്യത്യാസം വന്നത്? ഒരു വ്യത്യാസം എന്താണ്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ, അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഒന്ന്, രണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പ്രായോഗികതയിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പ്രായോഗികമായിട്ട് എന്ത് വ്യത്യാസമാണ് നമ്മൾ വരുത്തേണ്ടത്? ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ പഠിപ്പിക്കലുകളിലോ നടപടിക്രമങ്ങളിലോ എന്ത് വ്യത്യാസം ഞാൻ വരുത്തണം?
പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആത്മാർത്ഥതയും ഗാഢതയും മനസ്സിലാക്കണം. അദ്ദേഹം അതിൽ ആദ്യം പറയുന്നത് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരാളാണ്, എനിക്ക് കാര്യം മനസ്സിലായി, പക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ എനിക്ക് മനസ്സിലാക്കണം, അധികാരികതയോടെ എനിക്കിത് പഠിപ്പിക്കാനായിട്ട് താല്പര്യം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് അദ്ദേഹം ചോദിച്ചത് നിലവിലുള്ള പെന്തക്കോസ് സഭാ ശുശ്രൂഷ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയട്ടെ, ഇതാ നിലവിലുള്ള പെന്തക്കോസ് മാത്രമല്ല മറ്റു പല ശുശ്രൂഷകളിലും സത്യം സത്യമായിട്ട് പഠിപ്പിക്കുന്ന ദേവദാസന്മാരുണ്ട്. പക്ഷെ ചില ഭാഗത്ത് ചെറിയ ട്വിസ്റ്റ് കൊടുക്കും, കാരണം അവർക്ക് സഭയോട് ചേർന്ന് പോകണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കും. എന്നെ പോലെ പുറത്താക്കിയാലും കുഴപ്പമില്ലാതെ ചിന്തിക്കുന്ന വളരെ വളരെ കുറവാണ്. കാരണം ഒരു വിഷയം എന്ന് പറയുന്നത് നല്ലൊരു പങ്കും അവരുടെ സപ്പോർട്ടിലാണ് നിൽക്കണേ. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ വേറൊരു തലത്ത് നിർത്തിയത് കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പൗലോസിനെ പോലെ പകൽ കൂടാരപ്പണിയും രാത്രി സുവിശേഷ വേളയും അങ്ങനെ ഒരു തലത്ത് നിർത്തിയത് കൊണ്ട് കൃപയാ 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 എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന നല്ല സഹോദരങ്ങളുണ്ട്. അവർക്ക് ആത്മാർത്ഥതയോടെ വചനത്തിന്റെ ആഴത്ത് നിൽക്കുന്നത് കൊണ്ടും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം എന്നെ ധൈര്യത്തോടെ കാര്യങ്ങൾ സംസാരിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ദൈവദാസന്മാരുടെ ഇടയിൽ വിശ്വാസികളുടെ രണ്ട് ഗ്രൂപ്പുണ്ട്. ഒന്ന്, സ്വയത്തിൽ നിന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കാനും എനിക്കൊന്ന് വലുതാകാൻ ആഗ്രഹിക്കുന്നു. വേറെ ചിലരുണ്ട്, എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട, എനിക്ക് വലുതാകവും വേണ്ട, എന്റെ ദൈവം എന്റെ ജീവിതത്തിലൂടെ ക്രിസ്തു വഴി വെളിപ്പെട്ട മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ, ഞാനല്ല ക്രിസ്തുവിൽ ജീവിക്കട്ടെ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതാ എല്ലാ പെന്തക്കോസ് ദേവദാസന്മാരെയും അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളെയും കുറിച്ചല്ല ഇത് പറയുന്നത്, ആദ്യം മനസ്സിലാക്കാം. പക്ഷെ ഒരു മെജോറിറ്റി പിശാചിനാൽ തോൽപ്പിക്കപ്പെട്ടു, വീണ്ടും പോയി. അപ്പോ അദ്ദേഹം ആദ്യം ചോദിച്ചത് ഇതാ പെന്തക്കോസ് സഭ ഇന്ന് പഠിപ്പിക്കുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പെന്തക്കോസ് സഭ മാത്രമല്ല മറ്റ് പല സഭകളും അവർ ചേർത്ത് ഞാൻ പറയട്ടെ. ഹലോ, അവനവന് അറിയാൻ പറ്റും ഞാൻ ഏതാ പഠിപ്പിക്കുന്നത്. ഇത് തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയാം, പക്ഷേ യേശുവിന്റെ ഭാഷണം ഇന്ന് മെജോറിറ്റി ദൈവദാസന്മാർക്കും അതുകൊണ്ട് മെജോറിറ്റി ജനത്തിനും അറിയത്തില്ല. ഇതാണ് പ്രധാന വ്യത്യാസം. ഇനി ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു ചർച്ച ചെയ്യുക, ദൈവദാസന്മാരുടെ ചെയ്യുക, വിശ്വാസികളുടെ ചെയ്യുക, എന്നിട്ട് ചോദിക്കുക എന്തായിരുന്നു നിങ്ങൾക്ക്, നിങ്ങൾ ആരാണ്? അപ്പോ അവർ ഒരേ ക്രിസ്ത്യാനിയാണ്. ഓക്കെ, ഏതാണ്? അപ്പോ അവരുടെ സംഘടനയുടെ പേര് പറയും. ചിലപ്പോ കത്തോലിക്കൻ, സി എസ് ഐ, പെന്തക്കോസ്റ്റ്, ടി പി എം, അങ്ങനെ പല പേര് പറയും. എന്നിട്ട് ചോദിക്കുക എന്തായിരുന്നു യേശുവിന്റെ ഭാഷണം. ഒരു 95% എറൗണ്ട് ഞാൻ പറയുക അവർക്ക് അറിയില്ല എന്ന് പറയും. ദൈവദാസന്മാരാണ്. അത് തന്നെ വമ്പൻ വീഴ്ചയല്ലേ? 95% പറയും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. യഥാർത്ഥത്തിൽ യേശുവിന്റെ ഭാഷണം അവർക്ക് അറിയത്തില്ല. ഭാഷണം അറിയാതെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? പക്ഷെ അവർക്ക് യേശുവിനെ അറിയാം, യേശുവിന്റെ ഭാഷണം അറിയില്ല. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു യേശു ഉണ്ട്, പക്ഷേ ആ യേശു അവർക്ക് യേശുവിന്റെ ഭാഷണം വെളിപ്പെടുത്തി കൊടുത്തവനല്ല, യേശുവിന്റെ ഭാഷണത്തിലൂടെ ഇവരെത്തിച്ചേരേണ്ട പിതാവിലേക്ക് എത്തിച്ചേർന്നവരുമല്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ ഭാഷണം കേട്ടാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദേവദാസനെ അങ്ങയോട് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ദേവദാസന്മാരോടും വിശ്വാസികളോടും ഇതാ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. യേശുവിന്റെ ഭാഷണം കേട്ടാൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു. ഇനി ഞാൻ ബൈബിളിൽ പറയുന്ന ഞാൻ യേശുവിന്റെ ഭാഷണം കേട്ടാൽ എന്ത് സംഭവിക്കും? Lord, I love you. യോഹന്നാന്റെ സുവിശേഷം 5:24 എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ എന്റെ കയ്യിൽ നിന്നൊന്നും എടുത്തിടുകയല്ല, പകരം ബൈബിള് പറയുന്ന ശ്രദ്ധിച്ചാൽ. ഹല്ലേലൂയ. ഞാനിത് വായിക്കാം, മറ്റു ദൈവദാസന്മാർ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ വായിക്കുന്നത് കുറേ നന്നായി കേട്ടോ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉറപ്പിച്ചും തറപ്പിച്ചും യേശു നമ്മളോട് പറയുന്നു. ഏത് യേശു? ബൈബിളിലെ യേശു. എന്റെ വചനം കേട്ട്, ആ വചനമാണ് യേശുവിന്റെ ഭാഷണം എന്ന് പറയുന്നത്. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ശ്രദ്ധിച്ചേട്ടെ, ഈ യേശുവിന്റെ വചനം കേട്ട് യേശുവിനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ഹലോ, ദേവദാസന്മാർ ആരെങ്കിലും എടുത്തോ? ഇടത്തേക്ക് ഒന്ന് വായിച്ച്
ആമേൻ ആമേൻ.
ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ ജീവനെങ്കിലേക്ക് കടന്നിരിക്കുന്നു.
ഹല്ലേലൂയ. ആരാണ് ന്യായവിധിയിലാകാതെ മരണത്തിൽ ജീവനിലേക്ക് കടന്നത്? കർത്താവ് പറയാണ് എന്റെ വചനം, അതാണ് യേശുവിന്റെ ഭാഷണം, യേശു പ്രസംഗിച്ചത്. അത് കേട്ടിട്ട്, അപ്പൊ അത് കേട്ടാൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിന്റെ ഭാഷണം കേട്ട്, യേശുവിന്റെ വചനം കേട്ട് യേശുവിനെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ ജീവകളിലേക്ക് കടന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇതാണ് മേജർ ഡിഫറൻസ്. ഇന്ന് യേശുവിന്റെ വചനം കേട്ടിട്ട് യേശുവിനെ അയച്ചവനെ കുറിച്ച് അറിയുന്നവർ വിരളം. ഇന്ന് യേശുവിനെ പ്രസംഗിക്കുമ്പോ യേശുവിനെ അയച്ച ആ പിതാവിനെ കുറിച്ച് അറിയുന്നവർ വിരളം. മാത്രമല്ല പിതാവിനെ ഇല്ലാതെയാക്കുകയാണ്, പിതാവ് ചുരുങ്ങി 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 ഇല്ലാതെയാണ് പറയുന്നത്. പുത്രനങ്ങ് വലുതായി വലുതായി വലുതായി. അപ്പോ ഈ പിതാവിനെ, തന്നെ അയച്ച പിതാവിനെ ജനം അറിയുന്നില്ല. യേശുവിന്റെ വചനം കേട്ടിട്ട് തന്നെ അയച്ച പിതാവിനെ ജനം അറിയുന്നില്ല. ഈ പിതാവിനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുള്ളത്. കർത്താവായ യേശു സ്വന്തം വാമൊഴി അറിയിക്കുന്നത്. സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് പിതാവെന്ന് കേൾക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഏകസത്യ ദൈവമായ പിതാവിനെ കുറിച്ചായി പറയുന്ന കേട്ടോ, ജനത്തിന് അറിയത്തില്ല, ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ്. അറിയുന്ന മണ്ഡലം പോലും ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ്. എല്ലാം എവിടെ ഒതുങ്ങി? പിതാവിലേക്ക് പോകാതെ എല്ലാം യേശുവിൽ അങ്ങ് ഒതുക്കി. ഇതാണ് പിശാചിന്റെ തന്ത്രം. പല സഭസ്ഥലം പറയുന്നുണ്ട് ഇത് പിശാചിന്റെ തന്ത്രം. സർപ്പം ഹവ്വയെ ഒതുക്കിയത് ഇങ്ങനെയാണ്. ക്രിസ്തുവിന്റെ മനസ്സ്, ആ മനസ്സിൽ നിന്നാണ് ഈ വചനം വരുന്നത്, ഹൃദയത്തിൽ നിന്നാണ് വചനം വരുന്നത്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുമാറാതെ, സർപ്പ ഹവ്വയെ ഉപായിട്ട് ചതിച്ചത് പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുമാറിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിന്റെ ഏകാഗ്രത മുഴുവൻ ആ പിതാവിന് വെളിപ്പെടുത്തും. പിതാവിന് ഇഷ്ടം ചെയ്യുക. ഒരിക്കലും ഒരു കൂട്ടം ദേവാസ്വമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു, പിതാവിന് ഇഷ്ടമൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കാനുള്ളതല്ല, അത് നമ്മുടെ ജീവിതമായി മാറാനുള്ളത്. എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, യേശു പറയുകയാണ് എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിനാ സ്വർഗരാജ്യം കിടക്കുന്നത്. അപ്പൊ അതവിടെ നിൽക്കാനല്ല. കുരുടൻ കുരുടനെ വഴി നിർത്താൽ ഇരുപതും കുഴിയിൽ വീഴും. അപ്പൊ പിശാചിന്റെ തന്ത്രം യേശുവിനെ കൊണ്ട് യേശുവിനെ മറപ്പിക്കുക. ഏത് യേശുവിനെ? ബൈബിളിലെ യേശുവിനെ മറ്റൊരു യേശുവിനെ കൊണ്ട് മറക്കുക. യേശുവിന്റെ ഭാഷണത്തെ മറക്കുക. യേശുവിന്റെ ഭാഷണം എന്തായിരുന്നു? സ്വർഗീയ പിതാവ് ഇതാ ഭൂമിയിലേക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ വരുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന വെളിപ്പാട് 23 നടക്കാൻ പോകുന്നു. അതിനു മുമ്പ് ഇതാ പരിശുദ്ധാത്മാവും ക്രിസ്തുവും കൂടെ മനുഷ്യനെയും ഭൂമിയെയും ഒരുക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിലൂടെ ദൈവം ഒരുക്കുന്നു. 1000 വർഷക്കാലം യേശുവിനും 1000 വർഷം ഭരണത്തിലൂടെ യേശുവിനോട് ഒരുക്കുന്നു. അത് കഴിഞ്ഞാൽ ഇതാ ഈ ഭൂമിയെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. അങ്ങനെ പരിപൂർണമായ വിശുദ്ധിയുള്ള മണ്ഡലത്തിലേക്ക് ഇതാ പിതാവായി ദൈവം ഇറങ്ങി വരുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടും കൂടെ. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് അതിന്റെ ഇടയിലുള്ള അവർ നിയർ ഹോപ്പ് മാത്രമാണ്, നോട്ട് ദ ഫൈനൽ ഹോപ്പ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, യേശുവിന്റെ ഭാഷണം അറിവില്ലാതെ ഇരിക്കുന്ന അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്നത്തെ പെന്തക്കോസ്റ്റ് സഭകൾ, അദ്ദേഹം പെന്തക്കോസ്റ്റ് മാത്രം ഒതുങ്ങി, കാരണം അദ്ദേഹം അതിനുള്ളിലുള്ള ആളായത് കൊണ്ടാണ്. എന്നാൽ ഞാൻ എനിക്ക് എവിടെയെങ്കിലും ഒതുങ്ങുന്നതല്ല, എല്ലാ ക്രിസ്തീയ തലവും ചേർത്താണ് ഈ പറയുന്നത്. പിശാചിന്റെ വഞ്ചന മൂലം, അവൻ തെറ്റിച്ചു കളഞ്ഞത് മൂലം, അവൻ തോൽപ്പിച്ചത് കളഞ്ഞത് മൂലം ഇതാ എന്ത് പറ്റി? യേശുവിന്റെ ഭാഷണം, അതാ അതിന്റെ പേരാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ആ സുവിശേഷം ദൈവം ഭൂമിയെ വാഴുവാൻ വരുന്നു, നമ്മളിവിടെ താമസിക്കാൻ വരുന്നു. ഇതിന്റെ പേരാണ് ദൈവരാജ്യ സുവിശേഷം. ഇത് സെമിനാരികളിൽ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജ് സിലബസിൽ ഈ സംഭവം ഇല്ല. മേജർ ഡിഫറൻസ് മനസ്സിലായി, മേജർ ഡിഫറൻസ് മനസ്സിലായി. കുറെ നാളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഏറ്റെടുക്കാനോ ഇതിനു വേണ്ടി ഒരു ഡിബേറ്റ് വെക്കാനോ ഇതിനെ ബൈബിൾ കോളേജിന്റെ സിലബസിൽ സ്ഥാപിക്കാനോ ഒരെണ്ണ അനങ്ങണില്ല. കാരണം പിശാച് ഇവരെ ഒക്കെ അധികാരം എടുത്ത് നിർത്തിയിരിക്കുകയാണ്, അതോറിറ്റി എടുത്തു എത്തുകയാണ്, ഇവര് തോറ്റ് കിടക്കുകയാണ്. പിന്നെ ഇവര് ഇറങ്ങണ എന്തിനാ? ഇതിന്റെ ഇടയിൽ ശിവജീവനർ യേശു ദൈവമല്ല എന്ന് പറഞ്ഞു. യേശു ദൈവം തന്നെയാ സഹോദര. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞ പിതാവായ ഏകസത്യ ദൈവം അല്ല എന്ന് മാത്രവും, ദൈവപുത്രന് എല്ലാ ദൈവപുത്രന്മാരെയും തിയോസ് എന്ന് വിളിക്കണത്. ഹല്ലേലൂയ. എല്ലാ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് ക്രിസ്തുവിലൂടെ. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ക്രിസ്തുവിന്റെ തല ദൈവം. അവരോട് ചേർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വ്യർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടാതെ. യേശു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലും ഇല്ല. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികളെങ്കിൽ ആദ്യം അത് ബൈബിൾ കോളേജിന്റെ സിലബസിൽ കൊണ്ടുവരാൻ നോക്കും. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ച് ചില ചർച്ചകൾ വയ്ക്കും. അണ്ട് ഒളിഞ്ഞു നടന്ന് ഡിസീസ് ചെയ്ത് നടക്കാതെ കാര്യത്തിലേക്ക് വാ, കുടുംബകാര്യത്തിലേക്ക് വാ, ദൈവരാജ്യ കുടുംബകാര്യത്തിലേക്ക്. അപ്പോ ഇവിടെ പിശാച് ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നത് ദൈവരാജ്യ സുവിശേഷത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മേജർ ചേഞ്ചസ് നടക്കാതിരിപ്പാനുള്ള പദ്ധതി. അദ്ദേഹം ചോദിച്ച അടുത്ത ആ പദ്ധതി എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാലൊന്നും തീരത്തില്ല. നമ്മൾ ചെയ്യേണ്ടത്, ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഇത് ന്യായപ്രമാണം പദ്ധതിയൊന്നുമല്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇതൊന്നുമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മളിലെ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യനെ ധരിക്കണം. ഈ ജനത്തിനറിയൂ ഏതാണ് പഴയത് ഏതാണ് പുതിയതെന്ന്. അവരെ ആകപ്പാടം പഠിപ്പിച്ചത് യേശുവിനെ ആരാധിക്കുക, പിന്നെ എന്നാ ഉപവാസ പ്രാർത്ഥന. എന്തിനാണ്? നിന്റെ പ്രശ്നം മാറാൻ, താൽക്കാലിക വിഷയങ്ങൾ മാറും. ഈ ജനത്തെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ? അവർക്കറിയില്ല ഏതാ ഈ പഴയ മനുഷ്യൻ, ഏതാ ഈ പുതിയ മനുഷ്യൻ, എന്തിനാണ് ഉപേക്ഷിക്കണേ, എന്തിനാണ് പുതിയനെ ധരിക്കണേ, ഇതൊന്നും അവർക്കറിയില്ല. പാവങ്ങൾ. അത് ദൈവം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പറയുന്നേ, നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഇന്നലെ ആകപ്പെടെ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന മാംസപിണ്ഡമാണ്. ഇത് മനുഷ്യൻ വസിക്കാൻ ദൈവം കൊടുത്തിട്ടുള്ള മണ്ണ് കൊണ്ടുള്ള ഉടുപ്പാണ്, മനുഷ്യന്റെ ഒരു ഭാഗമാണ്. ഇതല്ല മനുഷ്യൻ, മനുഷ്യന്റെ ഉള്ളിലുണ്ട്. മനുഷ്യൻ അദൃശ്യനാണ്, ദൃശ്യമായ ഒരു ശരീരത്തോടും കൂടെ. ഇനി ആ മനുഷ്യന്റെ ഉള്ളിൽ വേറെ ഒരാളും കൂടെ ഉണ്ട്, അദൃശ്യനായ മനുഷ്യന്റെ ഉള്ളിൽ. ആ അദൃശ്യനായ മനുഷ്യന്റെ ഉള്ളിൽ വേറൊരാൾ, യഥാർത്ഥത്തിലെ ദൈവത്തിന്റെ ഉള്ളിൽ വേറൊരാൾ കൂടി ഉണ്ട്, ദൈവം. ഇതും മനുഷ്യന് അറിവില്ല. അവൻ ആകപ്പാട് അറിയുന്ന ഈ ഷർട്ടിട്ട ചുരിദാർ ഇട്ട ഈ ശരീരമാണ് ഞാൻ. അപ്പൊ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ജനം നശിച്ചു പോവുകയാണ്. ഹോശേയ 4:6 പറയുന്നു അതിന്റെ കാരണം ദൈവത്തിന്റെ ദാസന്മാർ. അവർ പരിജ്ഞാനം ത്യജിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ നിന്നെയും ശിക്ഷിക്കും, നിന്റെ മക്കളെയും ശിക്ഷിക്കും. ആദിവാസം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം മാത്രം സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് എന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. അപ്പൊ ഇനി എന്ത് ചെയ്യണം? പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? Ephesians 4:22 മുതലുള്ള വാക്യം വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? ചതിമുഖങ്ങളോ ഭക്ഷണമായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചത്. അപ്പൊ മുമ്പിലത്തെ നടപ്പ് ചതിമുഖങ്ങളോ ഭക്ഷണമായി പോകുന്ന പഴയ മനുഷ്യന്. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ത് ചെയ്യണമെന്നല്ലേ? ഉപേക്ഷിക്കണം. ദേവദാസനെ അദ്ദേഹം അങ്ങ് കത്തോലിക്ക സഭയിലെ ദേവദാസനാകട്ടെ, CSI ആകട്ടെ, പെന്തക്കോ സഭയിലെ ആകട്ടെ, TPM ആകട്ടെ, ലോകത്തേത് സഭയിലെ ആകട്ടെ, ഇത് പഠിപ്പിക്കാറു. ഇപ്പൊ ചെയ്യേണ്ടതാ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പൊ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ആദ്യം പഴയ മനുഷ്യനാണെന്ന് പഠിപ്പിച്ചുകൊണ്ട്. അല്ലെങ്കിൽ അറിയാവുന്നവരെ വെച്ച് ക്ലാസ് കൊടുത്തു ദൈവദാസന്മാർ, എന്നിട്ട് അവര് പഠിപ്പിച്ചു. ഞങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ളൊരു മനോഭാവത്തിൽ ഇരിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? അവനവന്റെ തന്നെ തേജസ് നഷ്ടപ്പെടും, അവനവൻ തന്നെ ഇതാ ആ ന്യായവിധിയിലേക്ക് കടന്നു. ഇവിടെ എഴുതിയ മുമ്പിൽ കർമ്മം സംബന്ധിച്ച് അതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഇന്ന് ക്രിസ്തീയ സഭ ചെയ്യേണ്ടത് ഇതാണ്. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ അതിമോഹങ്ങളുടെ സ്വഭാവം ലോകത്തിൽ മനുഷ്യർ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ വെളിപ്പെടുന്നത്. അപ്പോഴാണ് ആളുകൾ മൂക്കത്തേറുന്നത്, ക്രിസ്തുവിന്റെ നാമം അവഹേളിക്കപ്പെടുന്നത്. ഉപേക്ഷിക്കാൻ വിളിപ്പിച്ചു കൊടുക്ക. ഇത് ഉപേക്ഷിക്കുന്നതിന് പകരം ഉപേക്ഷിക്കുന്നതിന്റെ മുകളിൽ വെള്ളയെടുപ്പ് ധരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് ചെയ്യാറുണ്ടോ? ദൈവദാസന്മാരോട് ചോദിച്ചു. ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി വിശ്വാസത്തിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ മെത്ര, നിങ്ങളുടെ പാസ്റ്റർ ഇത് നിങ്ങൾ പഠിപ്പിക്കാറുണ്ട്? ആ ഐ പി സിയിലെ ദൈവദാസൻ ചോദിച്ചതിന്റെ ഉത്തരമായി പറയുന്നു. അതെ, ചോദിച്ചു എന്താണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത്? ഞാൻ പറയല്ല, ബൈബിൾ പറയാ, ഒന്നും കൂട്ടിയിട്ടില്ല കുറച്ചിട്ടില്ല. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് അപ്പൊ ഉപേക്ഷിക്കാൻ ആദ്യം പഠിച്ചു. ഇനി എന്ത് ചെയ്യണം? ബാക്കി നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കാൻ പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളണം. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ, ആ മനുഷ്യനെ ധരിക്കണം. അപ്പോ ഒരു മനുഷ്യനെ ഉപേക്ഷിക്കണം, വേറൊരു മനുഷ്യനെ ധരിക്കണം. നിങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ ഭാഷണം മനസ്സിലായിട്ടുണ്ടോ? ഇനി വിശ്വാസിയോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ മെത്ര, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്? പിന്നെ എന്തുവാ പഠിപ്പിച്ചേ? യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക, നിന്റെ പ്രശ്നങ്ങൾ മാറുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് കിടന്നു വരിക. പിന്നെ അതിന്റെ കൂടെ വിശദാംശം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്ന് ഞാനിതിലല്ല, ദൈവത്തിന്റെ വചനത്തിൽ എന്നാ അനുശാസിക്കുന്നു എന്നൊക്കെ ചെയ്താണ്. എന്നാൽ അതിലേക്കല്ല നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. ഈ ജനം ജീവൻ പ്രാപിച്ച് ക്രിസ്തുവിൽ ദൈവത്തോട് ഒന്നായിത്തീരും. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ദൈവവചനത്തിൽ ഇല്ല എന്ന് നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കാം, എന്നെ തിരുത്താനാ. ഞാൻ എല്ലാം തെളിഞ്ഞവനല്ല. ബൈബിളിൽ അത് അങ്ങനെ തന്നെയാണെന്ന്, എന്നെ ക്രിസ്തു ഉദ്ദേശിച്ചത് അതുതന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ മനം പുതുക്കി രൂപാന്തരപ്പെടും. കഴിഞ്ഞ നാളിൽ ധാരാളം തെറ്റൊക്കെ പ്രസംഗിച്ചിരുന്ന വ്യക്തിയെ ഞാൻ, കാരണം എനിക്ക് അറിവില്ലായിരുന്നു. പക്ഷെ ഓരോ നിമിഷവും ഞാൻ പെർഫെക്ഷനിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് മെസ്സേജുകൾ അത് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. അതായത് രാവിലെ ഞാൻ താമസിക്കുന്ന ഭാഗത്ത് ചില സമയത്ത് വല്ലാതെ മഞ്ഞു വരും. അപ്പോ റോഡ് കാണത്തില്ല. തുടർന്ന് ഒരു 6, 6:30 ആയി കഴിയുമ്പോൾ കാണാത്ത റോഡ് കുറേശ്ശെ കുറേശ്ശെ സൂര്യന്റെ പ്രകാശം വരെ കുറേശ്ശെ കുറേശ്ശെ തെളിഞ്ഞു തെളിഞ്ഞു വന്നോട്ടെ. ഒരു 8, 8:30 ആകുമ്പോ ക്ലിയർ. ഇതേപോലെയാണ് റവലേഷൻ, വെളിപ്പാട്. ചിലർക്ക് വെളിപ്പാട് എന്ന് പറഞ്ഞ ഇഷ്ടമേ അല്ല. ഓ, ഒരു വെളിപ്പാട് വരെ മതി. പുതിയ നിയമം മുഴുവൻ വെളിപ്പാടാ സഹോദര ദൈവദാസനെ. ഇതുകൊണ്ട് കർത്താവ് യേശു പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 3-ാം അധ്യായം മുഴുവനാണ് തന്നെയാ. ചിലര് ആ മണ്ഡലത്തിലേക്ക് എത്തിയിട്ട് പോലുമില്ല. അപ്പൊ ഇതൊക്കെ പെന്തക്കോസ്തുകളിൽ നിന്ന് മാത്രമല്ല മറ്റും പല സഭകളിൽ നിന്നും ക്രിസ്തുവിന്റെ ഭാഷണം മനസ്സിലാകാത്തത് കൊണ്ട് മിസ്സായി, പിശാചും മിസ്സാക്കി കാണും. പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ അറിയാം, പക്ഷെ ക്രിസ്തുവിന്റെ ഭാഷണം അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ അറിയുന്ന ക്രിസ്തു ബൈബിളിലെ ക്രിസ്തു ആണോ എന്ന് അവനവൻ തന്നെ ചെക്ക് ചെയ്യുക. മിസ്റ്റർ പൗലോസ് പറയുന്നുണ്ട്, അത് മറ്റൊരു ക്രിസ്തു. എങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിയാം? പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥത്തില് ബൈബിളിലെ ക്രിസ്തു ആണെങ്കിൽ അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്, മാറാത്ത. അന്ന് പ്രസംഗിച്ച സുവിശേഷം യേശു ഇന്ന് മാറ്റത്തില്ല. പക്ഷേ യേശു മൂന്നര വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം നിങ്ങൾ നാല് സുവിശേഷങ്ങൾ പരിശോധിച്ചിട്ട് ഇന്ന് കേൾക്കുന്ന സുവിശേഷമായിട്ടൊന്ന് കമ്പയർ ചെയ്യേ. യേശു പ്രസംഗിച്ച സുവിശേഷവും ബൈബിളിലെ സിലബസിൽ പോലും കാണുന്നില്ല. അതിന്റെ അർത്ഥം യേശു തന്നെ മാറിപ്പോയെന്നല്ലേ. ലക്ഷ്യം നോക്കിയാൽ കാര്യങ്ങളെ തിരിച്ചു നോക്കാൻ കഴിയും. ലക്ഷ്യം നോക്കിയാൽ ഫലം നോക്കി കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയും. രണ്ട് യേശുവിന്റെ ലക്ഷ്യം രണ്ടും രണ്ട. ശ്രദ്ധിച്ചാട്ടെ, പതിനൊന്നാം അധ്യായം യേശുവിനെ മറക്കുന്നത് പിശാചു ഉപയോഗിക്കുന്ന യേശുവിനെ തന്നെയാണ്. അവൻ ബുദ്ധിമാന്. എന്നാൽ ആ ജ്ഞാനിയെ ലജ്ജിപ്പാനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല, ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട്. ഇന്ന് ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തന്നിരിക്കും. ശ്രദ്ധിച്ചേ, സെക്കൻഡ് കോർത്തിയൻ 11:3 അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ സർപ്പഭാവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. ഏത് ക്രിസ്തുവിനോടുള്ള? ഈ ബൈബിളിൽ മൂന്നര വർഷക്കാലം നമ്മളോട് പ്രസംഗിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ യാഗമായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇവിടെ നിന്ന് കടന്നുപോയി പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിച്ച് പിതാവിന്റെ കൽപ്പനയാൽ സാത്താൻ ശത്രു കാൽപാദമാകുവാൻ കാത്തിരിക്കുന്ന യേശു. യേശു മാറിപ്പോരുത്, യേശു മാറിപ്പോരുത്. ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ആ ക്രിസ്തുവിന്റെ ഏകാഗ്രത എന്താ? ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. പിതാവേ, ലോകത്തിന് നിന്നെ അറിഞ്ഞുകൂടാ, ഞാനോ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തി. ആ ക്രിസ്തു, ക്രിസ്തു മാറിപ്പോയോ സഹോദരൻ? ക്രിസ്തു മാറിപ്പോയോ? പിതാവിനെ വെളിപ്പെടുത്താത്ത ക്രിസ്തു, പിതാവിനെ ചെറുതാക്കി 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 ചെറുതാക്കി, ഒരുപക്ഷെ വേറെ ഭാഷ പറഞ്ഞ കുപ്പിയിലിട്ട് അടച്ചി ഇല്ലാതെയാക്കുന്നു. യേശുവിനെ വലുതാക്കി വലുതാക്കി വലുതാക്കി. ഇതൊന്നും ബൈബിള് പറയുന്ന കാര്യമല്ല. അവരുടെ ഇവരുടെ ടീച്ചിങ്ങിലല്ലേ വിശ്വസിക്കേണ്ടത്? ബലോയുള്ള ഉത്തമന്മാരാകുക, ബൈബിളിൽ അതുണ്ടോ? ഇതാണോ ബൈബിളിലെ സന്ദേശം? പിതാവിനെ ഒഴിവാക്കുക, ഇതാണോ ബൈബിളിലെ സന്ദേശം? ശ്രദ്ധിച്ചാട്ടെ, അവിടെ പറയാണ്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ബൈബിളിലെ ക്രിസ്തുവിനോട് അതെങ്ങനെയാണ്? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാതെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ? കണ്ടോ കണ്ടോ കണ്ടോ. അപ്പോ യേശുവിനെ മറക്കുന്നത് എന്തുകൊണ്ടാ? യേശുവിനെ പിശാചു മറക്കുന്നത് മറ്റൊരു യേശുവിനെ കൊണ്ടാണ്. രണ്ടുപേരുടെ പേരൊന്ന്, പക്ഷെ രണ്ടുപേരുടെ ലക്ഷ്യം വേറെ. ഒരാളുടെ ലക്ഷ്യം അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തി ഈ മനുഷ്യഹൃദയത്തിൽ പിതാവിന് സ്ഥാനം കൊടുത്ത് ഈ മനുഷ്യരുടെ ഉള്ളിൽ പിതാവിന് വസിപ്പിച്ച് ഈ മനുഷ്യരിലൂടെ ആ പിതാവിന് വെളിപ്പെടുത്തും. അങ്ങനെ ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവം വെളിപ്പെട്ട പോലെ നമ്മുടെ ഉള്ളിൽ ദൈവം വെളിപ്പെടും, നമ്മുടെ ജഡത്തിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടും. അങ്ങനെ നമ്മൾ ദൈവപുത്രന്മാരെ വെളിപ്പെടണം. ഇതാണ് ഒരാളുടെ ലക്ഷ്യം. എന്നാൽ മറ്റേ ആളുടെ ലക്ഷ്യവും ഈ പിതാവിനെ തന്നിലൂടെ തടയണം, ഈ ദൈവത്തെ തന്നിലൂടെ തടയണം. മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വെളിപ്പെടരുത്, മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ തന്നെ സ്വയം വെളിപ്പെടണം. മനുഷ്യന്റെ സ്വയം മാത്രം വെളിപ്പെടാൻ പാടുള്ളൂ. ഞങ്ങളുടെ സ്വഭ, ഞങ്ങൾ 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 പറയുന്നത് പോലെ ഞങ്ങളുടെ ഡിനോമിനേഷനെ തൊട്ടാലുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ദേവാസന ഞങ്ങൾ പെന്തക്കോസ്തുകാരെ പറഞ്ഞാലുണ്ടല്ലോ. പെന്തക്കോസ്തുകാർക്ക് എന്താ കുഴപ്പം? ശ്രദ്ധിച്ച്, ചിലപ്പോ കത്തോലിക്കാർക്കിനെ പറയും, ചിലപ്പോ ചീസക്കാരെ പറയും. ഞങ്ങൾ 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 സാത്താനെ കുറിച്ച് പറയുന്നു, അവൻ ബോഷ്കിന്റെ പിതാവും ആണ്. അവൻ പറയുമ്പോ സ്വയത്തിൽ നിന്നാ പറയുന്നത്, സ്വയത്തിൽ നിന്ന്. എന്നാ ബൈബിളിലെ ക്രിസ്തു അതല്ല. ആ ക്രിസ്തു പറയുന്നു, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. എന്നെ അയച്ചാൽ എന്ത് പറയുന്നു അത് ഞാൻ നിങ്ങളോട് പറയുന്നു. രണ്ട് ക്രിസ്തുക്കൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രവൃത്തി നോക്കിയാൽ അപ്പനെ തിരിച്ചറിയാം. എന്റെ ഭാഷയല്ല, കർത്താവിന്റെ ഭാഷ. നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ പ്രവൃത്തി ചെയ്യും. പിശാച് ക്രിസ്തുവിനെ മറയ്ക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെ കൊണ്ടാണ്. രണ്ടുപേരുടെ പേരൊന്നും, പക്ഷെ ഇത് തിരിച്ചറിയാൻ ജനത്തിന് മതിയിട്ടില്ല. ഇവിടെ ദൈവദാസന്മാര് വേണം ദൈവസന്നിധിയിൽ ജാഗരിച്ചത് മനസ്സിലാക്കി ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ. ദൈവദാസനെ മേജർ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ജനവും ചേർന്ന് മനസ്സിലാക്കുന്നു. ഇനി സമയമില്ല നമുക്കിത് മനസ്സിലാക്കി പ്രവർത്തിക്കാനൊന്നും. ഇതാ യുഗം ക്ലോസ് ചെയ്യാൻ പോകുന്നു. അതിന്റെ ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉൾത്തലത്തിൽ യുഗം ക്ലോസ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ആരൊക്കെ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ പരിപാടിയെല്ലാം കറക്റ്റ് സമയത്ത് നടന്നിരിക്കും. ദർശനത്തിന്റെ ഒരു അവധി വെച്ചിരിക്കുന്നു. അത് വൈകിയാൽ നീ കാത്തിരിക്കുക. വൈകിയെന്ന് നമുക്ക് തോന്നുന്നതാ, വൈകുന്നതല്ല. അത് സമയം തെറ്റത്തില്ല, കറക്റ്റ് സമയം നടന്നിരിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ യേശുവിനെ, ബൈബിളിലെ യേശുവിനെ തടയുന്നത് മറ്റൊരു യേശുവിനെ കൊണ്ടാണ്. ഇതാർക്ക് മനസ്സിലായി? ആത്മാവാൻ നയിക്കപ്പെടുന്ന, നടത്തപ്പെടുന്ന ദൈവദാസന് മനസ്സിലായി. ഇനി പ്രാക്ടിക്കലി നമ്മൾ വരുത്തേണ്ട വ്യത്യാസം, ഇത് വരുത്തച്ചിരി ടഫാ. ദൈവദാസനെ യേശുവിന്റെ ഭാഷണം അറിഞ്ഞെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതല്ല, പുതിയതാണ്. ഇതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. ബിഹോൾഡ്, നോക്കൂ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ ഇന്ന് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റുന്നില്ല, പുതിയ സൃഷ്ടിയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊരു ടീച്ചിങ് ആണ്. ക്രിസ്തു ഉള്ളതയോ ക്രിസ്തുവിനെ ആരാധിക്കുക, അവിടെ അങ്ങോട്ടൊന്ന് ഒതുക്കി ലിഫ്റ്റ് ചെയ്തു. ബൈബിളിലെ യേശുവിന്റെ ഭാഷണത്തെ പിടിച്ചു കെട്ടി പിശാച്, പിടിച്ചു കെട്ടി. അത് ബൈബിളിലെ യേശുവിന്റെ ടീച്ചിങ് അല്ല. നമ്മൾ യേശുവിനെ ബഹുമാനിക്കുന്നു, യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു. അതിന്റെ തലം, അതിന്റെ ആഴങ്ങൾ ജനത്തിന് സാവധാനം മനസ്സിലാക്കി തുടങ്ങി. എന്താണ് ആ സംഭവം? ദൈവം ചോദിക്കുക, അടുത്ത സന്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി തരാം. എന്താണ് ആ തലം? അപ്പൊ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ നോക്കേണ്ട ഈ തർക്കങ്ങളിലേക്കല്ല. ആ പിതാവ് നമ്മളോട് പറഞ്ഞ് എങ്ങോട്ടേക്കാ നോക്കാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കണം. പക്ഷേ ഈ ഒരു ടീച്ചിങ് വരണ്ടേ? അതിനെ തടയാൻ വേണ്ടിയല്ല ദേശീയമാണ് യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ജനത്തിനെല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ മേൽ ഫീഡ് ചെയ്യുന്ന ഒരു തലം മാത്രമായിട്ട് അവസാനിച്ചു. ഈ പ്രശ്നങ്ങളൊക്കെ ശ്രമത്തേര് വരെ ഉണ്ടാകും, വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അത് കൂടുതലും ദൈവവചനം അറിയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ മുമ്പേ യേശു പറഞ്ഞ ദൈവരാജ്യ സുവിശേഷം അന്വേഷിച്ചാൽ ഈ വക വിഷയങ്ങളെ പരിഹാരം ഓട്ടോമാറ്റിക് അവിടെ കടന്നു വരും. ഞാൻ പറഞ്ഞാൽ യേശു പറയാം, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോ എന്താണ് അവിടെ കുറവുള്ള? സെക്കൻഡ് കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവരെഴുതിയിരിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ, therefore if any man be in Christ, he is a new creature, all things are passed away. പഴയത് കഴിഞ്ഞുപോയി. ഇതുകൊണ്ടാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞത്. പഴയത് കഴിഞ്ഞുപോയി, ബിഹോൾഡ്. ഇംഗ്ലീഷിലുള്ള വാക്കാണ്, അതിനർത്ഥം നോക്കുക. ദൈവം നമ്മളോട് പറയാണ്, നോക്കുക. എങ്ങോട്ട് നോക്കാൻ? പുതിയ സൃഷ്ടിയിലേക്ക് നീ നോക്ക്. ബിഹോൾഡ്, നോക്കുക. All things are become new. സകലതും പുതിയതാക്കിയിരിക്കുന്നു. ദൈവം പുതിയതാക്കിയിരിക്കുന്നു. അത് നമ്മളോട് പറയാണ്, ആ പുതിയതാക്കിയിരിക്കുന്ന മണ്ഡലത്തിലെ പുതിയ മനുഷ്യനെ നീ എന്നെ ധരിച്ചോളാം. പഴയ ഉപേക്ഷിക്കണം. ദൈവാസനം മനസ്സിലായോ? എന്താണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ഷോർട്ട് കൊണ്ട് ഒരുപക്ഷെ അങ്ങക്ക് മനസ്സിലാകത്തില്ല, തുറന്നുള്ള ക്ലാസ് ശ്രദ്ധിക്കുക. ഇത് ബൈബിളിലുള്ളതെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് പറയാണ് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. And all things are of God who has reconciled us to himself by Jesus Christ. യേശുവിലൂടെ ഈ ജനത്തെ തന്നോട് ഒന്നാക്കിയത് ദൈവം. Hallelujah. പക്ഷെ ഇതൊന്നും ഈ ഭാഷണമൊന്നും കാണാനും കേൾക്കാനും ജനത്തിന് കഴിയാത്ത രീതിയിൽ അവരുടെ കണ്ണങ്ങ മൂടി. യേശുവിലൂടെ പിതാവുമായി ദൈവവുമായി ഒന്നാക്കി എന്ന് പറയുമ്പോൾ യേശുവിനെ കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് ഈ പിതാവിനെ ദൈവത്തെ അങ്ങ് ഒഴിവാക്കി. അപ്പൊ ഈ വചനം ക്യാൻസൽ ആയിപ്പോയി. എന്തോരം വചനങ്ങളാണ് അവനവന്റെ ജീവിതത്തിൽ ക്യാൻസൽ ആയിപ്പോയത്. പെന്തക്കോസ്തുകാരുടെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റു സഭക്കാരുടെ ജീവിതത്തിൽ ക്യാൻസൽ ആയിപ്പോയത്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ബൈബിളിലെ എല്ലാ വചനവും നമുക്ക് ആവശ്യമാണ്. ഇതിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഒഴിവാക്കുക എന്ന് മാത്രം. അതിനൊരു കെ ജെ വി എ എസ് ബിയോ കൂടെ വെച്ചാൽ മതി, ധാരാളം ഒരു 98% ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ചിലത് മാത്രമേ ഉള്ളൂ അതിലും പിടിക്കാൻ പറ്റാം. കാരണം ബൈബിളിലെ സന്ദേശം ഒരേ ഒരു സന്ദേശമാണ്, എർത്ത് മാനേജ്മെന്റ് ചേഞ്ച്. പിശാചിന്റെ ഭരണത്തിന്റെ കീഴിൽ നിന്ന് ദൈവം ഈ ഭരണം ഏറ്റെടുത്ത് തന്റെ മക്കളായ മനുഷ്യർക്ക്, തന്നെ അനുസരിക്കുന്ന ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം മനുഷ്യർക്ക് കൊടുക്കുന്നു. അതിന് മനുഷ്യർ എന്ത് വേണം? ഇതാ ദൈവത്തിന്റെ സാദൃശ്യ സ്വഭാവം അവർ പ്രാപിച്ച് പിശാചിനെ കാൽ കീഴിലാക്കണം. സമാധാനത്തെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. റോമ 16:20. ഇതാണ് സഭയുടെ പർപ്പസ്. ഇതുപോലും സഭയ്ക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മിടുക്കല്ലേ? അപ്പൊ മറ്റൊരു യേശുവിനെ കൊണ്ട് പിതാവിനെ വെളിപ്പെടുത്തുന്ന, പിതാവിനെ അറിയിക്കുന്ന, സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റാത്ത യേശുവിനെ മറയ്ക്കുന്നു. യേശു സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഒരു ദൈവപുത്രനും സ്വയമേ ഒന്നും ചെയ്യില്ല. പിന്നെ സ്വയമേ ചെയ്യുന്നത് ആരാ? വീണുപോയ മനുഷ്യരും പിശാചിന്റെ മക്കളും. പിശാചിന്റെ മക്കളും അവരുടെ കൂട്ടുകൂടിയ വീണുപോയ ദൈവപുത്രന്മാരുമാണ് സ്വയമേ ചെയ്യുന്നത്. ഒരു ദൈവത്തിനും സ്വയമേ ഒന്നും ചെയ്യില്ല. അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് യേശു ക്രിസ്തു പറഞ്ഞ പിതാവായ ഏകസത്യ ദൈവമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, യേശു പറയാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്റെ പിതാവ് കാണിക്കുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നത് യേശു എല്ലാം ചെയ്യാൻ കഴിയുന്നു. സി, നമ്മൾ വേറൊരു തലത്തിലേക്ക് പോയി. കർത്താവ് പറയുന്നു, നിങ്ങൾ വളരെ തെറ്റിപ്പോകും. ദൈവത്തിന്റെ വചനം അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകും. സ്വന്തം മോഹങ്ങൾ മൂവ് ചെയ്യുക, സ്വന്തം ഇഷ്ടങ്ങൾ മൂവ് ചെയ്യുക. യേശു പറഞ്ഞു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, അവൻ സ്വയമേ ഒന്നും ചെയ്യുകയില്ല. അപ്പൊ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് രണ്ട് പാർട്ട്. പിതാവ് പുത്രൻ ആരാന്നറിയണമല്ലോ അല്ലേ? ദൈവത്തിന്റെ പാർട്ട് തന്നെയാണ്, ഏകസത്യദൈവമായ പിതാവിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ദൈവാലോചന അടുത്ത ക്ലാസ്സുകൾക്ക് കുറച്ച് ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാം. ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും ഈ സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണെന്ന് പറയേണ്ടി വരുന്നത്. നമ്മുടെ ഉള്ളിലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ദൈവപുത്രൻ എന്ന് പറയുന്നത് ആത്മാവ് മാത്രമേ ദൈവപുത്രനുള്ളൂ. നമ്മുടെ ദേഹിയും ശരീരവും ദൈവപുത്രന്റെ ഭാഗങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് സ്വയം ഒന്നും ചെയ്യുന്നില്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശു സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ സ്വർഗീയ പിതാവിനെ കുറിച്ച്, യഹോവയായ ദൈവത്തെ കുറിച്ച് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ സർവജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലയോ? എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്? ആ ദൈവത്തിന്റെ ഒരു ഭാഗമാണ് യേശു. യേശു പറഞ്ഞു, എനിക്ക് സ്വയമേ ചെയ്യാൻ കഴിയില്ല. ആ ദൈവത്തിന്റെ ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ പരിശുദ്ധാത്മാവിന് സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. പിതാവിനെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അത് ഒന്നാമത് പിശാച് അങ്ങനെയുള്ളവരുടെ മേൽ ജയിച്ചതിന്റെ ലക്ഷണമാണ്. കാരണം ദൈവരാജ്യം ഒഴിവായിപ്പോയി, യേശുവിന്റെ ഭാഷണം ഒഴിവായിപ്പോയി. യേശുവിന്റെ വചനം കേട്ട് ആരെ വിശ്വസിക്കണം? നമ്മൾ കേട്ടത് എന്റെ വചനം കേട്ട് എന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ ജീവനിൽ കടന്നിരിക്കുന്നു. അവനാജിന് 24 അല്ലേ നമ്മൾ വായിച്ചു. പക്ഷെ ഇത് പിതാവ് വെളിപ്പെടുന്നില്ല, പിതാവ് വെളിപ്പെടുന്നതേയില്ല. അപ്പോ ആ മറ്റൊരേശുവിന്റെ പിശാചിന്റെ തട്ടിപ്പായ മറ്റൊരേശുവിന്റെ തടങ്കലിൽ ജനം വീണുപോയി. ദൈവത്തിന്റെ വചനം പറഞ്ഞു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ല. ആരുടെ പറയുന്നത്? വിശുദ്ധന്മാരോടെ പറയുന്നേ. ചതിയിലൂടെയാണ് അവൻ തോൽപ്പിക്കുന്നത്, ചതിയിലൂടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗം നിങ്ങൾ കേട്ടില്ലെന്ന് കേട്ടോ. അതായത് പിതാവിനെ ഒഴിവാക്കി കൊണ്ടുള്ള നിങ്ങളുടെ വിശ്വാസം, അത് യേശുവിന്റെ ഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറ്റേ യേശുവിന്റെ ഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈവൻ യേശുവിന്റെ സന്ദേശമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ബലത്തിന്റെ സോഴ്സ്. യേശുവിന്റെ സന്ദേശത്തിലൂടെ യേശു വെളിപ്പെടുന്ന പിതാവിനെയാണ്. ആ പിതാവിൽ നിന്നാണ് ക്രിസ്തു ആരംഭിക്കുന്നത്, തുടർന്ന് ആ ക്രിസ്തുവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നത്, തുടർന്ന് ആ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിച്ച് നമ്മളിൽ ശരീരത്തിലൂടെ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുന്നത്. അങ്ങനെയാണ് ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നത്. ഇതൊരു സിസ്റ്റമാണ്. ഇതിനെയാണ് പുതിയ യോഹന്നാൻ 5:20 പറയുന്നത്, ദിസ് ഈസ് ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. ഈ സിസ്റ്റം, മൊത്തം സിസ്റ്റത്തെ കുറിച്ച്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. അവിടെ ഒരു അബ്ശാലോം ട്രാൻസ്ലേഷൻ കൊടുത്തിട്ട് ആ വചനത്തെ അട്ടിമറിച്ചിട്ടിരിക്കുകയാണ് ഇന്നത്തെ സഭാസമൂഹം. പിശാചിന്റെ ഇൻഫ്ലുവൻസും ഇവിടെയെല്ലാം നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അവിടെ ജയിച്ചെങ്കിൽ മാത്രമേ ആ പിതാവുമായി ആ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലും അതേ ഒരു ബോൾഡ്നെസ് നമ്മുടെ ഉള്ളിലും വരും. പിതാവ് പറയുന്ന ആ ഒരു ഭാഗം, ഞാൻ സർവജഡത്തിന്റെ ദൈവമായി യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന പിതാവിന്റെ വാക്കുണ്ടല്ലോ, അതേ പിതാവ് ക്രിസ്തുവിൽ നമ്മുടെ ഉള്ളിലേക്ക് വസിക്കുമ്പോഴുണ്ടല്ലോ, അതേ ബോൾഡ്നെസ് നമുക്കും കടന്നു വരാനുണ്ട്. കാരണം നമുക്ക് ഒന്നും നമ്മുടെ സ്വന്തമായിട്ടില്ല. എന്തൊക്കെ നമ്മുടെ അപ്പനുണ്ടോ അതൊക്കെ നമുക്കുള്ളതാണ്. എന്തൊക്കെ അപ്പനുണ്ടോ അതൊക്കെ നമുക്കുള്ളതാണ്. അങ്ങനെയുള്ളവർ വളരെ ബോൾഡായിരിക്കും. കാരണം അവർ അവരുടെ സ്വയത്തിലല്ല ആശ്രയിക്കുന്നത്, അവർ ആശ്രയിക്കുന്നത് അവരുടെ ദൈവത്തിലാണ്, അവരുടെ അപ്പനില്ല അവരുടെ ആശ്രയം. പിതാവിനെ കൂടാതെ ഒരു വിശ്വാസം കെട്ടിപ്പടുത്തി, ആ കെട്ടിപ്പടുത്താനൊക്കെ പറ്റും, സമയമാകുമ്പോൾ ഒട്ടൊന്നും പറ താഴേക്ക് പോകും. കാരണം നമ്മുടെ സ്വയത്തിലാണ് അത് കെട്ടിപ്പടുത്തുന്നത്. ശ്രദ്ധിച്ചേ, ഈ ഞാൻ ഒരിക്കുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരാള് എനിക്ക് എന്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു കേസിൽ പെട്ടിരിക്കുക, അത് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അന്വേഷിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്, ഒരു അറബിയുടെ ഒരു ബിൽഡിങ് കോൺട്രാക്ട് എടുത്തിട്ട് അദ്ദേഹം കമ്പിയിടാതെ അത് കോൺക്രീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്താണ് അറബിയോട് പിടിച്ചു. അദ്ദേഹം അത് ചോദിച്ചു, ഞാനും അത് ചോദിച്ചത് കേട്ടപ്പോഴുണ്ട്. ഞാൻ കണക്കണ കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ചോദിച്ചു, കമ്പിയിടാതെ കോൺക്രീറ്റ് ചെയ്ത സൗര നിൽക്കൂലോ, താഴെ പോയില്ലേ? അദ്ദേഹം പറയും, കുഴപ്പമൊന്നുമില്ല, നിൽക്കും, ലോഡ് വന്നാലേ പോകുള്ളൂ. അതായത് ഒരു എക്സ്ട്രാ ലോഡ് വന്നാലേ പോകുള്ളൂ. എനിക്കറിവില്ല കേട്ടോ അതിനെ കുറിച്ച്, ഇനി ഇതിനെ കുറിച്ച് തർക്കിക്കാൻ പറ്റില്ലേ. അപ്പോ ഇത് കൗൺസിലിങ്ങിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ കമ്പിയില്ല കോൺക്രീറ്റ്, ലോഡ് കൂടിയ തഴുപ്പ്. ഇതുപോലെ നമ്മുടെ വിശ്വാസം പിതാവായ ദൈവത്തിൽ അടിസ്ഥാനമിടാതെ നമ്മളുടെ വിശ്വാസം ഉണ്ടല്ലോ, അത് ലോഡ് വരുമ്പോ താഴെയാണ്. എക്സാമ്പിൾ അറിയണം, പത്രവചനം കേട്ടിട്ടുണ്ടോ? പത്രവചനം യേശുവിന് വലിയ ഇഷ്ടമായിരുന്നു. യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നതാണോ? യേശു പറഞ്ഞു, ഞാന് കൽവരിക്കുശി യാഗമാകാൻ പോകുന്ന പറയുമ്പോ നിന്നോടുകൂടെ ഞാനും മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല എന്നൊക്കെ പറഞ്ഞു വളരെ വിരോധം കടിച്ച. ഇന്ന് നിങ്ങളും വിരോധം അടിക്കുന്നവരായിരിക്കും അല്ലേ? പക്ഷേ ഈ കൗണ്ടിയില കോൺക്രീറ്റ് പോലെ ആയിപ്പോയി. സമയം വന്നപ്പോ ഒരു പെൺകുട്ടി ചോദിച്ചു, നീ അവന്റെ കൂടെ ഉള്ളവരല്ലേ? ഉടനെ കോൺക്രീറ്റ്, കമ്പിയില്ല കോൺക്രീറ്റ് വിശ്വാസം ഇടിഞ്ഞ് താഴെ പോയതുപോലെ പത്രോസിന്റെ വിശ്വാസം ഇടിഞ്ഞ് താഴേക്ക് പോയി. അവിടെ ഭ്രാകാൻ തുടങ്ങി. ഞാൻ അവനെ അറിയത്തുപോലില്ല, ആ ഏജുവിനെ അറിയത്തുപോലില്ലെന്നായി. തൊട്ട് മുമ്പിൽ ഒരു സംഭവം വരുന്നുണ്ട് മക്കളെ, ഇത് തെളിയിക്കാൻ. മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. എന്റെ നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് അറിയാൻ വേണ്ടി ലോഡ് വരുന്നുണ്ട്. ലോഡ്, ലോഡ്, ലോഡ് ടെസ്റ്റിൽ തെളിയും ഏതാണ് യഥാർത്ഥ വിശ്വാസം, ഏതാണ് യഥാർത്ഥ വിശ്വാസം അല്ലാത്തത്. ഈ വചനം ഇതധികം പേരൊന്നും കേൾക്കത്തില്ല, കാരണം സത്യസന്ദേശത്തിന് ഈ ഭൂമിയിൽ വില തീരെയില്ല. കണരസമാകുമാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അവന്റെ കുറ്റവും ഇവരുടെ കുറ്റവും ഒക്കെ പറഞ്ഞ് ജനത്തെ ഒന്ന് സന്തോഷിപ്പിച്ച് അവരെ ഒന്ന് ചിരിപ്പിച്ച് ആനന്ദിപ്പിച്ച് അങ്ങനെ ഉള്ളവരുടെയൊക്കെ വളരെ ആഘോഷമായിട്ട് ജനമേറ്റത്. എന്നാൽ ഈ വഴി കണ്ടെന്ന് കുറച്ച് ചുരുക്കം, ഇതിലൂടെ കടക്കുന്ന ഒരു വിരളവുമാണ്. അപ്പൊ ഒരു കോൺക്രീറ്റിലെ കമ്പി, അതുമായി ബന്ധപ്പെട്ട സിമെന്റ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട കൊച്ച് ആ കരിങ്കൽ ചീളുകൾ, ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് അതിനെ ആ തക്ക ആ വെള്ളത്തിൽ തക്ക അനുപാതത്തിൽ ഇത് കൂടുമ്പോ കൂടി വരുമ്പോഴാണ് ഇതിന്റെ ബലം. കമ്പി ഇല്ലെങ്കിൽ അതിന് ബലമില്ല, പക്ഷെ അത് കോൺക്രീറ്റ് പോലെയൊക്കെ തോന്നും. ഇതേപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ബന്ധത്തിലേക്ക് നമ്മൾ കയറുമ്പോഴാണ് നമുക്ക് ബലം. അവിടെ പിതാവില്ല എങ്കിൽ കമ്പിയില്ല കോൺക്രീറ്റ് പോലെയാണ്. കമ്പിയില്ല കോൺക്രീറ്റ്. കഥാവ് യേശു പറഞ്ഞ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ മാറ്റി പറയും, ഇല്ല യേശു സകലതും ചെയ്യും. ബൈബിള് നോക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ അവൻ സ്വയമേ ഒന്നും ചെയ്യത്തില്ല. സ്വയം ചെയ്യണ പരിപാടി അങ്ങ് പിശാചിന്റെ. അവൻ ബോസ്കോ പറയുമ്പോ സ്വയത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ വചനം ദൈവത്തെ കുറിച്ച് പിതാവിനെ കുറിച്ച് പറയുന്നു, എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞവരൊക്കെയും യേശുവിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നല്ല, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. യേശുവിന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ പിതാവിന്റെ അടുക്കൽ ചേരണം. ന്യായവിധി യേശുവിന് കിട്ടിയത് പിതാവിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ദേവദാസന്മാരെ തർക്കിക്കാൻ വന്നു, സംസാരിക്കാൻ വന്നു ഞാൻ കേട്ടു. അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ആ വീഡിയോ ഒന്ന് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക 4:40 ജനം സത്യം മനസ്സിലാക്കട്ടെ. അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവര് ചെയ്യുന്നില്ല. കട്ടിയാതിടാനേ ഞാൻ പറയും, 4:40 തന്നെ വേണം. അവരോട് പറഞ്ഞ കാര്യം, യേശുവിൽ സ്വയമേ ജീവനുണ്ട്. കഥാര വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി അവരോട് ഞാൻ പറഞ്ഞു, അത് പിതാവ് കൊടുത്തിട്ടുണ്ടായത്, പിതാവ് കൊടുത്തിട്ടുണ്ടായത്. ഞാൻ കർത്താവ് പറയുന്ന പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളതാ, പിതാവ് കൊടുത്തിട്ടുണ്ടായതാ. യേശു ന്യായവിധി ചെയ്യുന്നു, സത്യമാണ്, പക്ഷെ പിതാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലതാനും തികഞ്ഞ വരും ഉയരത്തിന് വെളിച്ചിട്ട് പിതാവിൽ നിന്നാണ് വരുന്നത്. പിതാവിനെ മറച്ചുകൊണ്ടുള്ള നമ്മളുടെ വിശ്വാസം കമ്പിയില്ല കോൺക്രീറ്റ് പോലെ ഓട് വരുമ്പോ താഴെ, ഓട് വരുമ്പോ താഴെ. നിങ്ങളിത് പറയുമ്പോ അത് അങ്ങനെയാ, അതവിടെയാ. അന്ന് ആ ദേവാസന്മാർ ചോദിച്ചു, അങ്ങനെ ഒരു വചനമുണ്ടോ? ഉണ്ടല്ലോ. ഓ ഫാദർ വി താങ്ക്. റോഹിനിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം 27 വാക്യം നൽകിയത് എന്നുള്ളതിന്റെ 26 വാക്യം 27 ഓക്കെ വായിച്ചാട്ടെ ദേവാസന്മാരെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ.
പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, നൽകിയിരിക്കുന്നു, നൽകിയിരിക്കുന്നു. യേശുവിന് ജീവനുണ്ട്, പക്ഷേ അത് പിതാവ് കൊടുത്തതാണ്, പിതാവ് കൊടുത്തതാണ്, നൽകിയതാണ്. പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്, അതേപോലെ പുത്രന് ജീവൻ ഉണ്ടാകുമാറ് വരം നൽകിയിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു. പിതാവിൽ നിന്നാണ് വെളിച്ചങ്ങളുടെ പിതാവിന് സകൃതം ആരംഭിക്കുന്നത്. ഇനി ന്യായവിധിയെ കുറിച്ച് അതും നൽകിയിരിക്കുന്നു. അതിന്റെ അടുത്ത വാക്യം 27,
അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു.
നൽകിയിരിക്കുന്നു, നൽകിയിരിക്കുന്നു. പിതാവായ ദൈവത്തെ കുറിച്ച് അങ്ങനെയല്ല. ഹി വിൽ നെവർ റിപ്പോർട്ട് ടു എനിവൺ. He will never report to anyone. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചിട്ടല്ല ദൈവം നമുക്ക് തരുന്നത്, ദൈവത്തിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. ഇതാണ് പിതാവായ ദൈവം. ഹല്ലേലൂയ. ദാ യേശു തന്നെ കുറിച്ച് പറയുന്ന ആ പാഠം, അതാ പിതാവിനെ ഒഴിവാക്കരുത്. ഈ സന്ദേശം പറയുന്നത് എന്തിനാ? യേശുവിനെ ചെറുതാക്കാനൊന്നുമല്ല, പിതാവിനെ ഒഴിവാക്കരുത്. യേശുവിനെ വെച്ചിട്ട് പിതാവിനെ ഒഴിവാക്കരുത്. അത് നമ്മളുടെ ബൈബിളിലെ യേശു അല്ല, അത് മറ്റൊരു യേശുവാ. ഒഴിവാക്കരുത്. ഓ ഫാദർ വി താങ്ക് യു. അതിന്റെ തൊട്ട് മുകളില് യേശു ക്രിസ്തു പറയുന്ന വാക്കുകൾ നമ്മൾ വാങ്ങിച്ചിട്ട് യേശു 19 വാക്യം വായിച്ചു. യോഹന്നാൻ 5:19.
ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു.
ശ്രദ്ധിച്ചാട്ടെ, എല്ലാം പിതാവിൽ നിന്നാണ് തുടങ്ങുന്നത്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ആരാ പറഞ്ഞേ? ഒരു മെത്രാനോ അച്ഛനോ പാസ്റ്ററോ അല്ലല്ലോ, യേശു തന്നെയല്ലേ പറഞ്ഞേ? യേശുവിന്റെ വാക്ക് വിശ്വസിക്കേ. യേശുവിന്റെ വാക്ക് വിശ്വസിക്കേ. യേശുവിന്റെ ഭാഷണം മനസ്സിലാകുന്നില്ല മനുഷ്യർക്ക്, കാരണം മറ്റൊരു യേശു ബൈബിളിലെ യേശുവിന്റെ ഭാഷണത്തെ തടഞ്ഞു. ബൈബിളിലെ യേശുവിന്റെ ഭാഷണത്തെ തടഞ്ഞു. യേശുവിന്റെ വചനം കേട്ട് യേശുവിനെ വെച്ച പിതാവ് വിശ്വസിക്കുന്നതിന് പകരം യേശുവിന്റെ വചനം കേട്ട് ഇതാ ആ യേശു എന്ന പേര് മാത്രം വിശ്വസിച്ചു അവസാനിച്ചു. അത് വിശ്വസിച്ചെങ്കിൽ, യഥാർത്ഥത്തിൽ വിശ്വസിച്ചെങ്കിൽ നന്നായിരുന്നു ആ യേശുവിനെ അനുഗമിച്ച്. ഇത് വിശ്വസിച്ചത് ഇതാ ഒരു റേഷൻ കട തലത്തിലായിപ്പോയി. ഈ ലോകത്തിലെ ആവശ്യങ്ങൾ, ഇവിടെ 15:19 പറയുന്നത് ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നു. ആ ഒരു തലമായി പോയി. നല്ലൊരു യേശുവിന്റെ ഭാഷണം മനസ്സിലാകുന്നില്ല. യേശു യഹൂദന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ ഭാഷണം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? അങ്ങോട്ടേക്ക് നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 8:43 വാക്യം വായിച്ചു.
എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായക കൊണ്ടത്രേ.
എന്റെ ഭാഷ യേശു പറയാണ് എന്റെ വചനം എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്താ? കാരണം എന്റെ വചനം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല, മനസ്സില്ല. ഇന്നും ജനത്തിന്റെ അവസ്ഥ ഇതാണ്, യേശു എന്താ പറഞ്ഞതെന്ന് അവർക്ക് അറിയത്തില്ല. ഇതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞത്, എല്ലാ ചർച്ചകളിലും നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ പോയി ചോദിക്കേ യേശു എന്നറിയോ. പിന്നെ നമ്മള് വലിയ കൂട്ടുക, യേശു എന്താ പറഞ്ഞേ? ആ യേശുവിന്റെ ഭാഷണം അവർക്കറിയത്തില്ല, അതിനകം മറച്ചു. ഏത് യേശുവിനെ കൊണ്ട്? മറ്റൊരു യേശുവിനെ കൊണ്ട്. പിതാവിനെ വെളിപ്പെടുത്താത്ത മറ്റൊരു യേശു. അങ്ങനെയാകരുത്. ബൈബിളിൽ എന്താണോ നമ്മൾ പറയുന്നത് ആസ് ഇറ്റ് ഈസ് മൂവ് ചെയ്യുക. ക്രിസ്തു എന്താണോ ബൈബിളിലൂടെ പറയുന്നത്, ഇന്നത്തെ പ്രസംഗന്റെ ക്രിസ്തുവിനെ നോക്കണ്ട, ബൈബിളിലെ ക്രിസ്തുവിനെ നോക്ക. എന്നെയല്ല നിങ്ങൾ നോക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വിശ്വസിക്ക. അപ്പൊ യേശുവിന്റെ ഭാഷണം ഗ്രഹിക്കാൻ ആർക്കും വരുന്നില്ല. യേശുവിന്റെ വചനം ഇതുകൊണ്ടാണ് പറയുന്നത്, യേശു പറയുന്നത് എന്റെ വചനം കേട്ട് എന്നെ അയച്ച ആ പിതാവിന് വിശ്വസിക്കുന്നവന് തിരിയവനുണ്ട്. ശരിയാണോ ഈ ബൈബിൾ പറയുന്നേ? നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയാണോ? അത് യേശുവിന്റെ വചനം, യേശുവിന്റെ വചനമാണ്, യേശുവിന്റെ ഭാഷണോ? അതിനെ ഗ്രഹിക്കാത്തത് എന്താണ് യേശു ചോദിക്കുന്നത്? അതിനെ ഗ്രഹിക്കാത്തത് എന്ത്? അവർക്ക് യേശുവിനെ കുറിച്ച് അറിയാം, പക്ഷെ യേശുവിന്റെ ഭാഷണത്തെ കുറിച്ച് അറിയത്തില്ല. യേശുവിന്റെ ഭാഷണം ബൈബിളിലെ സിലബസിൽ പോലും ഇപ്പൊ എന്താ മേജർ വ്യത്യാസം? ദൈവാസനം മനസ്സിലായോ? ദൈവദാസന്മാർക്ക് വിശ്വാസികൾക്ക് മനസ്സിലായോ? നിങ്ങൾ ബൈബിള് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിഷ്പക്ഷമായി ഒരു കൂട്ടിന്റെ ഉള്ളിൽ, കത്തോലിക്ക കൂട്ടിലോ, CSI കൂട്ടിലോ, പെന്തക്കോസ് കൂട്ടിലോ, വേറെ ബ്രദറെ കൂട്ടിന്റെ ഉള്ളിൽ ഒന്നും ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദൈവത്തിന്റെ മകനായി മകളായി ബൈബിൾ നിന്ന് വായിച്ചു, അവരെല്ലാം പഠിപ്പിച്ചതൊക്കെ അടുത്തങ്ങ് മാറ്റി, അന്നിട്ട് ബൈബിളിലെ ക്രിസ്തു ഇതിൽ എന്താ പറഞ്ഞത്, എന്റെ ദൈവമേ അതിനെ ഗ്രഹിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചത് വായിച്ചു. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാവും. സത്യം അറിയുമ്പോഴാണ് സത്യം നമ്മളെ സ്വന്തമാക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ആ കൂട്ടുകെട്ട് അത് ഏത് ഡിനോമിനേഷന്റെ പേരിട്ടാലും അതൊന്നും സ്വർഗത്തിലില്ല, പക്ഷെ അതിലുള്ള ഏതാനും പേരുണ്ടാവും. കാരണം അവർ സത്യത്തിന്റെ പിന്നാലെ പോയവർ. നമുക്കതുകൊണ്ട് നമ്മുടെ സത്യമായ ക്രിസ്തുവിന്റെ പിന്നാലെ പോകാം, ക്രിസ്തു പറഞ്ഞ വചനങ്ങളുടെ പിന്നാലെ പോകാം. ഇത് ക്രിസ്തു സ്വയം ഒന്നും ചെയ്യുന്നില്ല, ക്രിസ്തു പറയുന്നേ. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം. അതിന്റെ 11-ാം വാക്യം വായിച്ച്,
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും.
ഇന്ന് ഒരു കൂട്ടം ആളുകൾക്ക് ഈ വചനം കേൾക്കും, ഇത് പറയുമ്പോ അവർക്ക് ഭയങ്കര വെപ്രാളാണെങ്കിൽ എന്താ ആത്മാവ്? ആത്മാവ് പലരോട് പലതും പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് പുതിയ നിയമസഭ നടക്കേണ്ട വഴിയാണ് ഈ എഴുതി വച്ചേക്കണേ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകലത്തിലും വഴി നടത്തും. പിന്നെ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുമാനങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ സ്വയമായി സംസാരിക്കുകയില്ല, പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കത്തില്ല. ഗോഡ് ഹെഡിൽ സ്വയമായി സംസാരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തു പറഞ്ഞ പിതാവായ ഏക സത്യം. ഞാൻ സർവജനത്തിന്റെ ദൈവമായ യഹോവയല്ലയോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് പറഞ്ഞ ആ പിതാവ് മാത്രമേ സ്വയമായി സംസാരിക്കൂ. ആ പിതാവിൽ നിന്നത്രേ സകലതും ആരംഭിക്കുന്നത്. യാക്കോബ് 1:17 വായിച്ച്,
എല്ലാ നല്ലതാണവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു.
എല്ലാ നല്ലതാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. പിതാവിൽ നിന്ന് വന്നാലേ പുത്രന് കിട്ടുള്ളൂ. പുത്രനോട് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അതെടുത്ത് നമുക്ക് തരുന്നത്. നമ്മളാണ് അത് ലോകത്തിലേക്ക് അറിയിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മുടെ ജനത്തിലൂടെ ലോകത്തിൽ വെളിപ്പെടും. ഇതത്രേ സത്യദൈവവും നിത്യജീവൻ. ദൈവം ജഡത്തിലൂടെ, മനുഷ്യന്റെ, ദൈവപുത്രന്മാരുടെ ജഡത്തിലൂടെ വെളിപ്പെടുക. ഹല്ലേലൂയ്യ. ജെറമിയ 32:27 പിതാവായ ദൈവം പറയുന്ന ആ സംഭവം നമുക്ക് ഒന്ന് കാണാം.
ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ?
ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാണ് യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യഹോവയാ ദൈവം പറയുന്നത് എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നൊന്നുമല്ല. ഞാൻ സർവ ജഡത്തിന്റെ ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? മലേശു പറയുന്നത് എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, പരിശുദ്ധാത്മാവ് സ്വയം ഒന്നും ചെയ്യുന്നില്ല. യേശുവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന് ഈ പിതാവായ ഏകസത്യ ദൈവത്തിന്റെ ഭാഗങ്ങൾ. ദൈവം തന്റെ വചനമയച്ച് പരസൗഖ്യമാക്കുന്നു. അയക്കുന്ന ദൈവമാണ്, അയച്ചത് വചനത്തെ, പുത്രനെയാണ്. ദൈവം തന്റെ ആത്മാവിനെ അയച്ച്, അയച്ചത് ദൈവമാണ്, അയച്ചത് ആത്മാവിനെയാണ് നമ്മളെ വഴി നടത്തി. എല്ലാം ഒരേ ഒരു ദൈവത്തിന്റെ ഒരൊറ്റ ദൈവമേ. അതാ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, യേശു ക്രിസ്തു പറഞ്ഞത്. ആ ഗോഡ്ഹെഡിന്റെ ഉള്ളിലുള്ള ഒരാൾ പറയുകയാണ്, പിതാവായ ഏകസത്യം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവ അനുമതി അടുത്ത സന്ദേശത്തിൽ, എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏകദൈവം നമ്മൾ പറയുന്നത്? ഏതാണ് ശരി? സഹോദരങ്ങളെ, രണ്ടും ശരിയാ. പക്ഷേ രണ്ടും രണ്ട് ആംഗിളിൽ നോക്കുമ്പോഴാണ്, രണ്ട് ആംഗിളിൽ നിന്നും നോക്കുമ്പോഴാണ്. ഏതാണ് ആംഗിൾ? നിങ്ങൾക്കൊരു ക്ലൂ തരാം. ഈ ആഴ്ച മുഴുവൻ ധ്യാനിച്ചു, പഴയ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഏകദൈവം. ആ നോട്ടം ഭൂമിയിൽ നിന്നാണ്. എന്നാൽ പുതിയ സൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ഉയരത്തിൽ നിന്നാണ്. ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കും. അവിടെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രൻ എന്ത് പറഞ്ഞു, അത് നമുക്ക് മനസ്സിലാവും. അതിന്റെ ആഴം പിതാവായ ഏക സത്യ ദൈവമേ നമുക്ക് മാറും. നമ്മുടെ നോട്ടം എവിടെ നിന്നാണ് എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ കാഴ്ച. രണ്ട് സത്യം. ഒരു കിണറിന്റെ ഉള്ളിലിരുന്ന് കിണർ തേകാനായിട്ട് ഒരാൾ ഇറങ്ങി, അയാള് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഒരു തവള നേരെ ആകാശത്ത് നോക്കിയപ്പോ ആകാശം ഇത്രയേ ഉള്ളൂ, ഒരു കൊച്ചു ബട്ടൺസ് പോലെ മാത്രമുള്ള ആകാശം. പക്ഷെ കിണറിന്റെ മുകളിൽ വന്ന് ഒരു ആകാശത്ത് നോക്കിയപ്പോ ആകാശം ഒരു ബട്ടൺസ് പോലെയല്ല, ആകാശം വമ്പൻ ഒരു വീട് പോലെയാ. രണ്ടും എവിടെ നിന്ന് നോക്കി എന്നുള്ളൊരു വ്യത്യാസം. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ക്രിസ്തു നോക്കുന്നത് പോലെ നമുക്ക് നോക്കാം. ആ ക്രിസ്തുവിന് അനുരൂപമാകുവാനല്ലേ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? ധാരാളം നാം വളരേണ്ടതുണ്ട് അല്ലേ? ഒന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ആ ദേവദാസൻ ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുത്തു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എന്ത് ചെയ്യണമെന്നല്ലേ ചോദിച്ചേ? എന്താണ് മേജർ വ്യത്യാസം? എന്ത് ചെയ്യണം? ഇനി ഒന്നും കൂടി അദ്ദേഹം ചോദിക്കാത്തോടെ പറയാം. യേശു കാണിച്ച ഈ മാതൃക, അതിന്റെ എക്സ്പ്ലനേഷൻ നടന്നിട്ടില്ല ഇവിടെ. അത് നാം ചെയ്താൽ നമ്മൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? തുടർന്ന് നമ്മൾ ജീവിക്കാതെ, നമ്മൾ ജീവിക്കുന്നത് നിർത്തിയിട്ട് നമ്മളിലൂടെ ദൈവം ഭൂമിയിൽ ജീവിക്കും. ഓരോ നിമിഷവും അത് നമ്മളിൽ വളർന്ന് വളർന്ന് കയറും. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ, യോഹന്നാൻ 14:10, പിതാവ് ക്രിസ്തുവിൽ വസിച്ച്, പിതാവ് ക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചതുപോലെ ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ പ്രവർത്തിക്കും എന്ന് പ്രസംഗിക്കുകയല്ല, പ്രവർത്തിക്കും. ഇന്ന് നമുക്ക് അങ്ങനെ ഞങ്ങൾ ദൈവത്തിന്റെ ആലയം അതൊക്കെ പ്രസംഗമുണ്ട്, പക്ഷെ പ്രവർത്തനമില്ല. പകരം നമ്മൾ പ്രവർത്തിക്കുന്ന തീരും ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും. നമ്മുടെ വാക്കുകൾ ജീവനായി വയ്ക്കും. എല്ലാവർക്കും അല്ല, അതിന് യോഗ്യതയുള്ളവർക്ക് നമ്മുടെ വാക്കുകൾ ജനത്തെ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് എത്തിക്കും. നമ്മുടെ വാക്കുകൾ മനുഷ്യർക്ക് ജീവൻ കൊടുത്ത് ദൈവം നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെടും. ക്രിസ്തുവിൽ സംഭവിച്ച ഇതേ സംഭവം നമ്മളിൽ സംഭവിക്കും. കാരണം ആ ക്രിസ്തുവിനോട് അനുരൂപമാകാനാണ് ദൈവം നമ്മളെ നിശ്ചയിച്ച് നിയമിച്ച് ആക്കിയിരിക്കുന്നത്. തന്റെ ഓമന കുമാരനായ യേശുവോട് അനുരൂപമാകുന്ന ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. റോമയത്തിന്റെ 21. പ്രിയ സഹോദരങ്ങളെ, ആ യാത്രയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ദൈവം തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഇന്നും ആ ദൈവത്തിന്റെ ആത്മാവ് ഇതാ നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ക്രിസ്തുവിന്റെ ചിന്തകളാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. ആ ക്രിസ്തുവിന്റെ ആ ചിന്തകൾ ക്രിസ്തുവിന് കിട്ടിയത് പിതാവിൽ നിന്നാണ്. അങ്ങനെ ആ പിതാവിനെ ക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മൾ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതാണ് സത്യദൈവവും നിത്യജീവനം. അതിലേക്ക് നമുക്ക് ഈ യാത്ര ഇന്ന് കർത്താവ് തന്ന സന്ദേശത്തിനായി നമുക്ക് ദൈവം നന്ദി പറയാം. നമുക്ക് നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോർഡ് ഐ ലവ് യു. അതുകൊണ്ട് യേശുവിന്റെ ഭാഷണം അറിയാത്തവർ നാം ആകരുത്. യേശുവിന്റെ ഭാഷണം, യേശു 3 വർഷക്കാലം പ്രസംഗിച്ചത് എന്തെന്ന്, ആ സുവിശേഷം എന്തെന്ന് നാം അറിയുന്നവർ ആകണം. കണ്ണിലടയ്ക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ചിന്തയ്ക്കായി നന്ദിയോടെ യേശുവിന്റെ ഭാഷണം അറിയാത്ത ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ. നല്ലൊരു പങ്കിനെ പിശാച് കെട്ടി ജയമെടുത്തു. പിതാവിനെ വെളിപ്പെടുത്താത്ത ഒരു ക്രിസ്തുവിനെ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ ചതിച്ച് പിശാച് അവതരിപ്പിച്ചു. ഞങ്ങൾ ആ ക്രിസ്തുവിനെയും കൊണ്ടുപോയി പിതാവിനെ ചെറുതാക്കി ചെറുതാക്കി ചെറുതാക്കി, പിതാവിന്റെ അധികാരത്തെ ദൈവരാജ്യത്തെ ചെറുതാക്കി ചെറുതാക്കി ചെറുതാക്കി, ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഇല്ലാതെ. ക്രിസ്തുവിനെ അങ്ങ് വലുതാക്കി, സുവിശേഷം ഇല്ലാത്ത സുവിശേഷാലയങ്ങളായി ലോകം മാറി, സുവിശേഷകർ മാറി. അതുകൊണ്ട് പിശാചിനെ ജയിക്കണമെന്നുള്ളൊരു സന്ദേശം പോലും ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു സന്ദേശം, ജയിക്കണം 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 എന്ന സന്ദേശം സുവിശേഷ വേദികളിൽ, പ്രസംഗ വേദികളിൽ കേൾക്കാതെ, അത് കേൾക്കാതെയായി. അപ്പ പിശാച് ഞങ്ങളെ ജയിച്ചിരിക്കുന്നതിന്റെ ഭാഗം. എന്നാൽ ഈ നാളുകളിൽ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന വചനത്തിനായി ജനമേ, ദൈവസന്നിധിയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിതാവ് നിങ്ങളോട് പറയും, ഓലോടെ എല്ലാ വിശ്വരോട് പറയുന്നു. 4:22-23-24 നിന്നോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത് നീ അത് ചെയ്യും. അതിനൊക്കെ മനസ്സിലാകുന്നില്ല എങ്കിൽ നിന്റെ ദൈവദാസനോട് ചോദിക്കുക. നിന്റെ ദൈവദാസനം നിനക്ക് പറഞ്ഞു തരുന്നില്ല എങ്കിൽ അദ്ദേഹത്തോട് പറയുക, എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണം, എനിക്കതിൽ ജീവിക്കണം. അതിന് തക്കവണ്ണമുള്ള ദൈവദാസന്മാരെ, അവരുടെ ചിന്തകളെ, ആ ക്ലാസ്സുകളെ എനിക്ക് കേൾപ്പിക്കണം. ആവശ്യപ്പെട്, പിന്നെ നിന്റെ ജീവന്റെ കാര്യമാണ്, നീ ആവശ്യപ്പെട്. അവർ ദൈവത്തെ ഭയമുള്ളവരെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചത്, അവർ പഠിച്ചത് നിനക്ക് പഠിപ്പിച്ചു തരും. തുടർന്ന് അതിൽ ജീവിക്കുക. ഏതാനും ശ്വാസങ്ങൾ മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ ജീവനെ നേടുവാൻ ഒരുങ്ങിക്കൊള്ളുക. സ്വർഗീയ പിതാവ് ഈ ചരിത്ര കിടന്നാമത് തന്നെ അതിനുള്ള ചിന്തകൾ ഈ മക്കളോട് അറിയിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിന്നെ വഴി നടത്തുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ ശബ്ദ കാഴ്ചപരിധിയിൽ നീ എത്തിച്ചേർന്നത്. താങ്ക് യു ഡാഡി, ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിന്നെ എത്തിക്കേണ്ടോട് എത്തിക്കും. താങ്ക് യു പപ്പ. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒരുങ്ങിയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒരുങ്ങി, ആരാധിക്കാൻ മാത്രമല്ല അനുഗമിക്കാൻ ഒരുങ്ങിയാണ്. തന്നെ താൻ ത്യജിച്ചു തന്റെ ക്രൂശം എടുത്ത് അനുഗമിക്കണം. താങ്ക് യു ഡാഡി. ദൈവത്തിന്റെ ആഴമായ ദൈവസ്നേഹം നിങ്ങളെ ഏവരെയും അറിയിക്കുക. പിതാവേ, ഇവിടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങയുടെ മഞ്ഞും മഴയുമായി ക്രിസ്തു യേശുവും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുക. നിങ്ങളുടെ സമാധാനത്തിന് വരുന്ന എല്ലാ മഹത്വവും അങ്ങക്ക് തരികയാണ്. ജനം അങ്ങിലേക്ക് ആദായം പറഞ്ഞു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശത്തിന് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ അനുഗമിക്കുക. ഈ പറഞ്ഞത് അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിളിൽ അന്വേഷിക്കുക. അത് അങ്ങനെ തന്നെയെങ്കിൽ, വരവിലുള്ളവരെ പോലെ അന്വേഷിച്ചത് അങ്ങനെ തന്നെയെങ്കിൽ, ആ വചനത്തിന് അടിസ്ഥാനമിട്ട് നിങ്ങൾ ജീവിക്കുക. ചിലരുടെ ഉള്ളില് ഇപ്പോഴേ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളം കത്തിയിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് അത് മനസ്സിലാകാത്തവരുണ്ട്. നിങ്ങൾ ഏത് നിലക്കാരാണെങ്കിലും എന്നെയല്ല, നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദ പുസ്തകം വിശ്വസിക്കുക. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്.